കർത്താവിന്റെ സന്നിധിയിൽ സഭയായി കർത്താവിനെ ആരാധിപ്പാനും അവന്റെ വചനം കേൾപ്പാനും വീണ്ടും കർത്താവ് നമ്മളെ കൂട്ടിവരുത്തിയത് ഓർത്ത് സ്തോത്രം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന തിരുവചന ഭാഗം ശ്രദ്ധയോടെ കേട്ടുപോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും സഭകളിൽ ഉള്ളൊരു പ്രശ്നമാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പല ചർച്ചകളിൽ പ്രസംഗിക്കുന്ന ഒരു അനുഭവം എനിക്കുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നിരന്തരമായിട്ടൊരു ചർച്ച പ്രസംഗം കേൾക്കുന്നവർ അവിടെയുള്ള ആ പ്രസംഗ ശൈലിയുടെ മെറ്റൂണ്ട മറ്റൊരു ശൈലിയിലേക്ക് അവർക്ക് തുറക്കാൻ പറ്റത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനോട് ട്യൂണ്ടായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതവസ്ഥയിലും ഏത് ശൈലിയിലും തിരുവചനത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനോട് ട്യൂണ്ടായിരിക്കുക, അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ഇന്ന ശൈലിയിലുള്ള ഒരു സന്ദേശത്തിന് മാത്രമേ കൃപയുള്ളൂ എന്ന് നമ്മൾ ചില സമയത്ത് വിശ്വസിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ചില പ്രസംഗങ്ങൾ കേട്ട ശേഷം കൃപയുണ്ടെന്നും കൃപയില്ലെന്നും ഒക്കെ പറയുന്നത് എനിക്കൊത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലർക്ക് കൃപയില്ല എന്ന് തോന്നിയ പ്രസംഗത്തിൽ എനിക്ക് വളരെ കൃപ തോന്നിയിട്ടുണ്ട്. ചിലർക്ക് നല്ല കൃപയുണ്ട് എന്ന് തോന്നിയ പ്രസംഗത്തിൽ എനിക്ക് ചിലപ്പോൾ വലിയ കൃപ തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് കേൾക്കുന്നയാൾ ട്യൂണ്ടായിരിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതുകൊണ്ട് ദൈവത്തെ കേൾക്കാൻ ട്യൂണ്ടായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. രക്ഷിക്കപ്പെട്ട കർത്താവിനെ കണ്ടുമുട്ടി നാം ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന ശേഷം നാം മുന്നോട്ട് ക്രിസ്ത്യ ജീവിതത്തിന്റെ പുരോഗമനത്തിന്റെ പാതയിലേക്ക് വരുമ്പോൾ നാം ശ്രദ്ധിച്ചാലറിയാം, നമുക്ക് ചുറ്റുമുള്ള എല്ലാ സൃഷ്ടിപ്പിലും എല്ലാം ഒരു പരിധിവരെ വളർന്ന ശേഷം ഒരു പരിധി കൊണ്ട് അതിന്റെ വളർച്ച അവസാനിക്കുകയാണ്. പിന്നീട് അതിന് വളർച്ചയില്ല. പിന്നീട് അത് അതിന്റെ ദ്രവത്വത്തിലേക്കാണ് അതിന്റെ ഓരോ ദിവസവും പോകുന്നത്. ഒരു മരമെടുത്താലും മരം വളർന്ന് 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 ഒരു പരിധിയിലെത്തിയ ശേഷം അത് പിന്നെ ദ്രവത്വത്തിലേക്കാ പോകുന്നത്. മൃഗങ്ങൾ കാണുന്നതല്ല, നാം ഈ കാണുന്ന നക്ഷത്രം, സൂര്യൻ, ഇതെല്ലാം അതിന്റെ ദ്രവത്വത്തിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നാശത്തിലേക്ക് പോവുക. എന്നാൽ നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ശരീരം സംബന്ധിച്ചും അങ്ങനെയാണെങ്കിലും മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചൊരു സത്യം യാഥാർത്ഥ്യമാണ്. മുന്നോട്ട് പോകും തോറും ഒരു വളർച്ചയുടെ സീമയിലെത്തിയ ശേഷം അവിടെ നമ്മുടെ അവസാനിക്കുന്നതല്ല നമ്മുടെ ആത്മാവിന്റെ അനുഭവം. നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ആത്മാവിനെ കർത്താവിനായി ജീവിപ്പിച്ചപ്പോൾ അന്ന് മുതൽ നടക്കുന്ന ഒരു സത്യം ഇത് മുകളിലോട്ടിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, ഫ്രം ലൈഫ് ടു ലൈഫ്, ജീവനിൽ നിന്ന് ജീവനിലേക്കും തേജസ്സിൽ നിന്നും തേജസ്സിലേക്കും. അതൊരു വളർച്ചയുടെ, അത് ഒരു ഒരു മരം പോലെയല്ല, ഒരിടം വരെ അങ്ങ് എത്തിത്തീർന്ന ശേഷം അത് അവസാനിക്കുന്നില്ല. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് വളർന്ന് നിങ്ങൾ കർത്താവിന്റെ അടുക്കൽ എത്തുമ്പോൾ നിങ്ങളുടെ ശരീരം വളരുന്നില്ല, പക്ഷേ നിങ്ങളുടെ ആത്മാവ് ദൈവത്തെ സംബന്ധിച്ചുള്ള വെളിപ്പാടിൽ അവിടെയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിത്യത മുഴുവനും നിങ്ങളുടെ ആത്മാവിന് വികസിക്കാവുന്നിടത്തോളം ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിലും അറിവിലും വെളിപ്പാടിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആരംഭിച്ച ദൈവപ്രവൃത്തി ഒരിടത്ത് വന്ന് നിന്നുപോയ ശേഷം ഇതാണ് എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ, എനിക്കിത്രയും മാക്സിമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ദൈവിക ജീവൻ അത് നമ്മളെ ജീവനിൽ നിന്നും അധികമായ ജീവനിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പലരും ഈ ഒരു വളർച്ചയുടെ പാതയിലല്ല. ഒരു കാരണം ഞാൻ പറയാം. പലരും ശരി വിശ്വസിച്ചുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. ശരികൾ വിശ്വസിച്ചപ്പോൾ ഈ ശരിയാണ് യഥാർത്ഥ ശരി എന്ന് പറഞ്ഞ് അവർ ശരികളെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. ചിലർ ചില നല്ല ചർച്ചകളിൽ ചെന്നിട്ട് നല്ല ഡോക്ടറിൻ പഠിപ്പിക്കുന്നത് കേട്ടിട്ട് ഉപദേശങ്ങളിൽ ആകൃഷ്ടരായി നല്ല ഉപദേശത്താൽ രക്ഷിക്കപ്പെട്ടു. പക്ഷേ വളരെ കുറച്ചുപേര് മാത്രമേ രക്ഷകന്റെ അടുത്ത് വന്ന് രക്ഷകനെ കണ്ടുമുട്ടി രക്ഷിക്കപ്പെട്ടവർ വളരെ കുറവാണ്. ഇത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന നല്ലൊരു ശതമാനം ആൾക്കാരിൽ വാസ്തവം അവർ രക്ഷിതാവിനെ കണ്ടുമുട്ടിയിട്ടില്ല. എന്നാൽ അതുവരെ കേൾക്കാത്ത ചില സത്യങ്ങൾ അവർക്ക് ശരിയെന്ന് തോന്നിയിട്ട് അങ്ങനെയാണെങ്കിൽ ബ്രദറെ ഞാനും സ്നാനപ്പെടാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശരിയല്ല നമ്മളെ രക്ഷിക്കപ്പെടുത്തുന്നത്. നമ്മുടെ രക്ഷകനുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടലിൽ കൂടെ മാത്രമാണ് നമുക്ക് ഉള്ളിൽ ഈ ആത്മാവിൽ ജീവനിലേക്കുള്ള വളർച്ച ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവിന്റെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് നാം വന്നിരിക്കുന്നു. നിങ്ങളുടെ വീണ്ടും ജനന സമയത്ത് സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ എന്ത് കണ്ടെത്തി? നിങ്ങളുടെ ആത്മാവിനൊരു നിങ്ങളുടെ പറമ്പിനൊരു ഇടയനെ അല്ല കണ്ടെത്തത്. നിങ്ങളുടെ വീടിനും നിങ്ങളുടെ വീട്ടിലെ മറ്റ് സാമഗ്രികൾക്കും ഒരു 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 അധ്യക്ഷനെ അല്ല നിങ്ങൾ കണ്ടെത്തിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു ഇടയനെ അല്ല കണ്ടെത്തിയത്, നിങ്ങളുടെ അകത്തെ ആത്മാവിന്റെ ഇടയനെ നിങ്ങൾ കണ്ടെത്തി. ഇറ്റ് ഈസ് വെരി വെരി ഡീപ്പർ തിങ്സ്. ഞാൻ പറയുന്നത് ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ നടന്നൊരു ദൈവപ്രവൃത്തി. പലപ്പോഴും രക്ഷയെ നാം നമ്മുടെ പുറത്തുള്ള ഒരു കാര്യവുമായിട്ട് ചേർത്ത് നിർത്തിയാലേ നമുക്ക് രക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പക്ഷേ രക്ഷ സംബന്ധിച്ച് പറയപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും അത് നിങ്ങളുടെ ഉള്ളിലെ കാര്യമായിട്ടാണ് പറയുന്നത്. ഉള്ളിലെ കാര്യമാണ്, എന്റെ ആത്മാവിൽ ഞാൻ എന്ത് കണ്ടെത്തി? എനിക്കൊരു ഉടയവനെ ഞാൻ കണ്ടെത്തി. എന്റെ ആത്മാവിൽ ഒരു ഇടയനെ ഞാൻ കണ്ടെത്തി. എന്റെ ആത്മാവിന്റെ അധ്യക്ഷങ്കിലേക്ക് ഞാൻ വന്നു. ഇതൊക്കെ ജീവിതത്തിലെ സത്യങ്ങളാണ്, രക്ഷ സംബന്ധിച്ചുള്ള സത്യങ്ങളാണ്. നിങ്ങൾക്ക് ആ സത്യങ്ങൾ ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് യേശുവിനെ കിട്ടിയപ്പോൾ നമ്മുടെ പറമ്പും നമ്മുടെ പിള്ളാരും നമ്മുടെ വണ്ടിയും ഇതിനെല്ലാം പരിപാലിക്കുന്ന ഒരുവിനെ അല്ല നമുക്ക് കിട്ടിയത്. അതിനുമപ്പുറത്ത് നിത്യതയോളം എന്നെ വളർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന എന്റെ ആത്മാവിന്റെ ഉടയവനുമായിട്ട് എനിക്ക് എന്തുണ്ടായി? ഒരു ബന്ധം വന്നു. ഹി ഈസ് മൈ ഗാർഡിയൻ. എന്റെ ആത്മാവിന്റെ ഇടയനാണവൻ, എന്റെ ആത്മാവിന്റെ ഉടയവനാണ്. ഈ ബന്ധം നടന്നിട്ടുള്ള ആൾക്കാരുണ്ട്, അവരാണ് രക്ഷിക്കപ്പെട്ടത്. എന്നാൽ വീണ്ടും ജനിക്കപ്പെട്ട ശേഷവും അവരുടെ ജീവിതം കുറച്ചു നാള് ഉത്സാഹത്തിലും ആനന്ദത്തിലും സന്തോഷത്തിലും ഒക്കെ പോയ ശേഷം ഒരു സ്ഥലത്ത് വരുമ്പോൾ ഈ ആത്മീയ ജീവിതം ആൾക്കാരെ സംബന്ധിച്ച് അങ്ങ് നിന്നുപോകും, വളരാതെ നിന്നുപോകും. അവർ വേദോസം വായിക്കും, വേദോസത്തിന് അവർക്ക് ജീവൻ പ്രാപിക്കാൻ കഴിയാറില്ല. ബ്രദർ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് അവർ പറയും. അവർ യോഗത്തിന് വരും, പക്ഷെ അവർക്ക് പുതിയ വെളിപ്പാടുകൾ ഉണ്ടാകുന്നില്ല, അവരുടെ സ്നേഹം വർദ്ധിക്കുന്നില്ല, അവരുടെ ഉത്സാഹം ഇടയ്ക്കിടയ്ക്ക് വർദ്ധിച്ചു വരും, പക്ഷെ വീണ്ടും അത് കെട്ടുപോകും. അവരുടെ ഉള്ളിൽ അവർ യേശുവിനെ കണ്ടെത്തി, അവരുടെ ദൈവവുമായിട്ട് കണ്ടെത്തി, അവരുടെ ആത്മാവിന്റെ ഇടയനെ അവർ അകത്ത് തിരിച്ചറിഞ്ഞു, അവരുടെ ഉള്ളിൽ ജീവൻ വന്നു, അവർ വീണ്ടും ജനിക്കപ്പെട്ടു, മുന്നോട്ട് പോയി. അവരുടെ അന്നത്തെ സാക്ഷ്യങ്ങളെല്ലാം അവർ കണ്ടുമുട്ടിയ കർത്താവിനെ സംബന്ധിച്ചായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ അവരും ചില തേക്കുമരം പോലെയും ആഞ്ഞിലി പോലെയൊക്കെ ഒരു പരിധി വരെ വന്ന് വളർന്ന ശേഷം പിന്നീട് അവർ വളർച്ച മുറ്റിപ്പോയവരാണ്. ദേ ആർ നോട്ട് ഏബിൾ ടു ഗ്രോ സ്പിരിച്വലി. അതിനവർ ഒത്തിരി ശ്രമം നടത്തുന്നുണ്ട്, വളരെ ശ്രമം നടത്തുന്നുണ്ട്. പ്രാർത്ഥനകൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ മാറി മാറി വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാ കൂട്ടായ്മകളും കേൾക്കാൻ പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, മെസ്സേജുകൾ പല നിലയിൽ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്രമാനുഗതമായ ആത്മാവിൽ തേജസ്സിൽ നിന്നും ജീവനിലേക്കുള്ള ഒരു വളർച്ച അവർക്കില്ല, അവർക്കില്ല, അവർക്കില്ല. രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിന്റെ അകത്ത് കണ്ടെത്തുന്നു, നിങ്ങളൊന്ന് ക്ഷമയോടെ കേൾക്കണം. ദൈവം നമ്മളെ ആദ്യം രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുക ചെയ്യുന്നു. ഹി ലീഡ്സ് അസ്. നമ്മുടെ സാൽവേഷൻ, നമ്മുടെ രക്ഷ സംബന്ധിച്ച് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. വിശ്വസിച്ചു, മാനസാന്തരപ്പെട്ടു, സുവിശേഷം കേട്ടു, അതൊക്കെ ശരി. പക്ഷേ കരുണാസമ്പന്നനായ ദൈവത്തിന്റെ മഹാകരുണ കൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടത്. കൃപയാലല്ലോ വിശ്വാസം മൂലം. നിങ്ങളോട് വിശ്വസിക്കണം എന്ന് ആവശ്യപ്പെട്ടു, പക്ഷേ വിശ്വാസത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തന്നതാരാ? നമ്മുടെ കർത്താവ്. മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആവശ്യപ്പെട്ടു, അപ്പോൾ തന്നെ മാനസാന്തരപ്പെടാനുള്ള ആത്മാവിന്റെ പ്രചോദനം അവൻ തന്നെ നമുക്ക് തന്ന ശേഷമാണ് അവൻ നമ്മളോട് മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെട്ടത്. നമ്മളെ ലീഡ് ചെയ്യായിരുന്നു ദൈവം, കംപ്ലീറ്റ്ലി അതിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. സോ ഇറ്റ് ഈസ് വെരി എക്സൈറ്റ്മെന്റ്. അതുകൊണ്ടാണ് നിങ്ങളുടെ രക്ഷ സംബന്ധിച്ച് നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ എക്സൈറ്റ്മെന്റ്. ഹി ലീഡ്സ് അസ്. നമ്മുടെ സങ്കീർത്തനത്തിൽ എങ്ങനെയാ വായിക്കുന്നത്? 21-ാം സങ്കീർത്തനം. അവൻ എന്നെ വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. ഹി ലീഡ്സ് അസ്. പക്ഷേ അതിന്റെ അടുത്ത പടി ലീഡിംഗ് അല്ല, ഗൈഡിംഗ്. അവൻ എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഹി ഗൈഡ്സ് മീ. നിങ്ങൾ സങ്കീർത്തനം വായിച്ചാൽ മതി, 21 സങ്കീർത്തനം. ഒന്ന് ലീഡിംഗ്, രണ്ടാമത്തേത് ഗൈഡിംഗ്. ലീഡിംഗ് എന്ന് പറഞ്ഞത് നിങ്ങളെ അവിടെ കൊണ്ടങ്ങ് എത്തിക്കുക. നിങ്ങൾക്ക് തന്നെ അത്ഭുതമാണ്, എങ്ങനെയാണ് ഞാൻ ഈ കർത്താവിനെ അറിഞ്ഞത്, ഞാൻ എന്റെ യേശുവിനെ ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ്. ഒരത്ഭുതമാണ്. ശരിയായിട്ട് വീണ്ടും ജനിച്ച ആൾക്കാർക്ക് രക്ഷിക്കപ്പെട്ട ഒരു അത്ഭുതം. ഈ ശരി വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർക്ക് പറയാനുണ്ട്, ഞാൻ ഇന്നതും ഇന്നതും വിശ്വസിച്ച ശേഷം ഇന്നതും ഇന്നതും വിട്ട ശേഷം ബ്രദറെ ഈ കാര്യത്തിലേക്ക് വന്നതെന്ന് അവർക്ക് പറയാം. പക്ഷേ മറ്റൊരാൾക്ക് അങ്ങനെയല്ല, അവനറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അവന്റെ ഉള്ളത് കൊണ്ട് കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നറിയാത്തതുപോലെ നിനക്ക് ചിന്തിച്ചാൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാത്ത ഒരു അത്ഭുത ദൈവപ്രവൃത്തി നടത്തി ദൈവം നിന്നെ അവിടെ എത്തിച്ചു. ഹി ലീഡ്സ് യു ദേർ, ഹി ലീഡ്സ് യു ദേർ. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട് വന്ന ഒരു വ്യക്തിക്ക് അടുത്ത ലെവലിൽ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടു പോകും. ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ, ചിലർക്കത് 6 മാസം കഴിയുമ്പോൾ പോകും. കാരണം എന്നറിയോ, ഇനി അവൻ ലീഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നിന്നെ എല്ലായിടത്തും കൊണ്ട് അങ്ങ് എത്തിച്ചു നിർത്തുകയല്ല ചെയ്യുന്നത്, ഹി വിൽ ഗൈഡ് യു. അവൻ നിന്നെ എന്ത് ചെയ്യാണ്, ഗൈഡ് ചെയ്യുക. ഗൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നീയാണ് മുന്നോട്ട് ശ്രമിക്കേണ്ടത്, നീയാണ് സ്റ്റെപ്പുകൾ വെക്കേണ്ടത്, നീയാണ് ഹൃദയത്തിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പക്ഷെ അവൻ അതിനുവേണ്ടി എന്ത് ചെയ്യും, നിന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും, ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരാഗ്രഹമുണ്ട് എല്ലായിടത്തും കർത്താവ് ലീഡ് ചെയ്ത് അവിടെ അങ്ങോട്ട് എത്തിച്ചാൽ നല്ലതായിരുന്നു. നമുക്ക് കർത്താവ് ഗൈഡ് ചെയ്യുന്ന ഇഷ്ടമില്ല. ഗൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാവും ഗൈഡ് ചെയ്യുന്നത്? വചനത്തിലൂടെ അവൻ ഗൈഡ് ചെയ്യും, പരിശുദ്ധാത്മാവിലൂടെ അവൻ ഗൈഡ് ചെയ്യും, കൂട്ടു സഹോദരന്മാരിലൂടെ അവിടെ ഗൈഡ് ചെയ്യും. ഈ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഗൈഡിനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഗൈഡാണോ നിങ്ങൾക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നത്? അല്ല, ഗൈഡ് പരീക്ഷ എഴുതാൻ നിങ്ങളെ സഹായിക്കുക, നിങ്ങൾ അതിനുവേണ്ടി ഉത്സാഹിക്കുകയും മെനക്കെടുകയും അദ്ദേഹം ഏത് പുസ്തകം വായിക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും, ഏതെല്ലാം വഴിയിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒരു ഗൈഡ് പറഞ്ഞു തരും. പക്ഷേ യു ഹാവ് ടു ടേക്ക് ദ ഇനിഷ്യേറ്റീവ്. ഈ ഗൈഡൻസ് ആണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ പുരോഗതി. രക്ഷിക്കപ്പെടുന്നത് ഒരു ലീഡിംഗ് ആണെങ്കിൽ രക്ഷയുടെ വളർച്ചയുടെ പാത ഒരു ഗൈഡൻസിലൂടെ. ഇതത്ര എക്സൈറ്റ്മെന്റ് അല്ല. നമുക്ക് ആഗ്രഹം എന്നാണെന്നറിയോ, കർത്താവേ എന്നെ അങ്ങ് ആത്മാവിൽ അങ്ങ് ബലപ്പെടുത്ത്, എന്നെ അങ്ങ് ഉത്സാഹിപ്പിക്കുക, എന്നെ അങ്ങ് ശക്തീകരിക്കുക, എന്റെ മുകളിൽ നിന്റെ കൃപ അങ്ങ് തന്ന് എന്നെ അങ്ങ് നിറയ്ക്ക്. ബട്ട് ഹി വിൽ നെവർ ലീഡ് യു ലൈക്ക് ദാറ്റ്, ഹി ഗൈഡ്സ് യു. ഇത് നിങ്ങൾ തിരിച്ചറിയുന്നിടത്ത് മാത്രമാണ് ചില പ്രശ്നങ്ങൾ കിടക്കുന്നത്. ആ ഒരു സത്യത്തിലേക്ക് ഞാൻ അല്പം ദൈവശാസ്ത്രപരമായി നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സത്യമാണ്. എവിടെയാണ് ദൈവമക്കളുടെ ദൈവവളർച്ചയുടെ കുറവ്? നല്ല വചനം കേൾക്കാത്തത് കൊണ്ട് മാത്രമല്ല, ഞാൻ അതിന്റെ അകത്ത് തിരിച്ചറിയുന്നത് വേദപുസ്തകത്തിൽ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് അതിമനോഹരമായ ഒരു വാക്കുണ്ട്. എന്നെ വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ച ദൈവത്തിന് ഒത്തിരി ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ അതിന്റെയൊക്കെ നടുവിൽ എനിക്ക് കൂടുതൽ ശ്രദ്ധ തോന്നിയ ദൈവത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവം, അത് തിരിച്ചറിയുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതിന് നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം.
യേശു അവരോട്, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു.
എന്റെ പിതാവ് ഇന്നുവരെയും
പ്രവർത്തിക്കുന്നു.
യെസ്, ദിസ് ഈസ് വെരി എക്സൈറ്റിംഗ് ഫോർ മീ. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ പരിശുദ്ധി, ദൈവത്തിന്റെ കരുണ, ഇതെല്ലാം പല നിലയിൽ ധ്യാനിച്ചിട്ടുള്ളപ്പോഴും ഞാൻ വളരെ ശ്രദ്ധയോടെ ഈ നാളുകളിൽ എന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ദൈവത്തിന്റെ പ്രത്യേക സ്വഭാവമാണ്, മൈ ഫാദർ വർക്ക്സ്. എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു. ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. എന്റെ ദൈവം പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെ രക്ഷയുടെ പാതയിൽ ലീഡ് ചെയ്ത് കൊണ്ടുവന്ന ശേഷം അവിടെ നിർത്തി നിങ്ങൾക്ക് വീണ്ടെടുപ്പ് തന്നു, നിങ്ങളെ നീതീകരിച്ചു, നിങ്ങളെ പുത്രനിലാക്കി, നാം മുമ്പ് കേട്ടതുപോലെ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലാക്കി, ഈ കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങളെ ഒരു സഭയുടെ ഭാഗമായി ലീഡ് ചെയ്ത് അവിടെ കൊണ്ടുവന്നു. എനിക്കിപ്പോഴും അറിയത്തില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു പെന്തക്കോസ് സഭയുടെയോ അല്ലെങ്കിൽ ആ നിലയിൽ അന്ന് വിശ്വസിക്കുന്ന ഒരു വേർപെട്ട കൂട്ടായ്മയുടെ 5 ഇലക്കൂടത്തൂടെ പോലും പോകാൻ മനസ്സില്ലാത്ത ഒരുവനെ കർത്താവ് അതിന്റെ നടുവിൽ കൊണ്ടാക്കി. ആ കാലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ തീയറ്ററിലിരിക്കുന്ന, പക്ഷെ കർത്താവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം രക്ഷിക്കപ്പെടുന്നതിനു ആദ്യം ഞാൻ പോയ മീറ്റിംഗ് ഇപ്പോഴും ഓർക്കുന്നു. ഒരു ഓലപ്പര, ആ ഓലപ്പറയിൽ പാവപ്പെട്ട കുറെ ദൈവമക്കള് ദൈവത്തെ ആരാധിക്കുന്നു. ഞാൻ അതിൻ്റെ അകത്ത് ചെന്നു. എന്നെ ഒരു ദേവദാസൻ അവിടെ കൊണ്ടുവന്ന പ്രസംഗമെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് രണ്ട് പാട്ട് പാടിയപ്പോൾ ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത ഭയങ്കര പാട്ടാണ്. പാട്ടെന്ന് പറഞ്ഞാൽ പാടുന്നവരൊരുമാതിരി ഈ എണ്ണയ്ക്കകത്ത് നമ്മൾ ഈ ഇതൊക്കെ ഇടത്തില്ലേ, മീനിനെയൊക്കെ ഇടത്തില്ലേ, ചെറിയ മീൻ പൊടിമീൻ, അതിടുമ്പോൾ ഉള്ള വറകട്ടിയിലുള്ള ശബ്ദം പോലെ കിടുകിടുകിടുകിടുകിടാന്ന് പറഞ്ഞു ഇവരങ്ങ് കൈയ്യൊക്കെട്ടി. എന്റെ ജീവിതത്തിലായത്തെ അനുഭവം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്ന് അന്യഭാഷ ഇടയിലിടെ കേട്ടപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇരുന്നിട്ട് വലിയ പ്രയാസം ഉണ്ട്. ഞാൻ ഒറ്റ ചേട്ടത്തിന് വിളിച്ചാൽ വളരെ ചെന്ന് പെടാൻ പറ്റത്തില്ലാത്ത ഒരു അന്തരീക്ഷമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഭാവിയായ ഒരു മനുഷ്യനാണ്. അതിനുശേഷം എന്റെ ചുണ്ടിൽ സിഗരറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്റെ ഏറ്റവും സന്തോഷമുള്ള ഇടം തിയേറ്റർ തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു ചെന്നതല്ല അവിടെ. ഇതുവരെ കേൾക്കാത്ത ഞെരക്കവും മൂളലും ബഹളവും കയ്യടിയും ആ അന്തരീക്ഷമല്ല അവിടെ. എനിക്ക് ഒട്ടും ദഹിക്കാനിട്ട് ഞാൻ പുറത്തു പോയിരുന്നു. ഒത്തിരി ആശ്വാസം കിട്ടി. ഇപ്പോഴും ഓർക്കുന്നു അന്നത്തെ ചോറിന് കിട്ടിയ കറി വരെ എനിക്ക് ഓർമ്മയുണ്ട്. കുറിച്ചി ചേനമെഴുക്ക് പുരട്ടിയത് രസമായിരുന്നു അന്നത്തെ ഊണിനുണ്ടായിരുന്നത്. ഇപ്പോഴല്ല, 27 വർഷം മുമ്പത്തെ ചരിത്രമാണ്. എനിക്ക് നന്നായിട്ടറിയാം. അപ്പൊ എനിക്കൊരു കാര്യം അറിയാം, എന്റെ സ്വഭാവത്തോട് ചേർന്ന് പോകാൻ കഴിയുന്ന ഒരിടത്തിലല്ല ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് വന്നു? അതിനൊറ്റ കാര്യമേ ഉള്ളൂ, ഹി ലീഡ്സ് മീ. അവനെ അവിടെ എത്തിച്ചു. പക്ഷെ അതിനുശേഷം പിന്നീട് എന്നെ എത്തിച്ച ശേഷം ആ രക്ഷാപ്രവൃത്തി എന്നിൽ നടന്ന ശേഷം അവൻ അതിട്ടേച്ച് ഇത്രയൊക്കെ കാര്യം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഇനി നീ അള്ളിപ്പിടിച്ച് വലിഞ്ഞ് മുറുക്കി വെക്കണ്ടടുത്ത് കാലൊക്കെ വെച്ച് നീ അങ്ങ് കയറി വന്നോണം എന്നല്ല എന്റെ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഐ വിൽ ഗൈഡ് യു. ഇനി ഞാൻ നിന്നെ ലീഡ് ചെയ്യത്തില്ല, ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഗൈഡ് ചെയ്യും. അത് സംബന്ധിച്ച് നമുക്കൊരു വാക്യം വായിക്കാം, വളരെ ഫെമിലിയർ ആണെങ്കിലും. റോമാലേഖനം 5:10 അതിന്റെ 10 പറയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന് തുടർമാനമായിട്ടുള്ള തന്റെ താല്പര്യം 5:10
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു.
നിരപ്പ് വന്നു, നാം നിരക്കപ്പെടാൻ ഒന്നും ചെയ്തില്ല, ദൈവം നമ്മളെ നിരപ്പിച്ചു. നമ്മൾ യീൽഡ് ചെയ്ത് കൊടുത്തു, ബാക്കിയെല്ലാം ദൈവം ചെയ്തതാ. നമ്മൾ സമർപ്പിച്ചു കൊടുത്തു. നമുക്ക് നിരക്കേണ്ടത് എങ്ങനെയാണെന്നും അറിയത്തില്ല. നാം പാപമേറ്റു പറഞ്ഞു, കർത്താവ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു, നിലവിളിച്ച ഹൃദയത്തിൽ ബാക്കി പ്രവൃത്തിയെല്ലാം കർത്താവ് ചെയ്തു, നിരപ്പിച്ചു. എന്നാൽ നിരപ്പ് വന്ന ശേഷം പിന്നെ കർത്താവ് എന്താ പറയുന്നത്?
എങ്കിൽ നിറന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും.
നിറന്ന ശേഷം, എന്നിലൂടെ ദൈവപ്രവൃത്തി നടന്ന ശേഷം, തുടർന്ന് എന്റെ രക്ഷാസംബന്ധമായ കാര്യത്തിൽ ദൈവത്തിന് ഭയങ്കര ജാഗ്രതയുണ്ട്. അത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ആ ആത്മീയ രക്ഷാപൂർത്തീകരണത്തിലേക്ക് നിങ്ങൾക്ക് വളർന്നു വരാൻ കഴിയത്തുള്ളൂ. അവന്റെ ജീവൻ എനിക്ക് ഇപ്പോഴും എന്താണ്?
അവൈലബിളാ.
എന്നെ രക്ഷിക്കപ്പെടുത്തി ഒരു ചർച്ചിലാക്കിയ ശേഷം നീ അങ്ങ് പോരെ, സ്വർഗത്തിൽ വെച്ച് കാഹളനാദം മുഴക്കുമ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം, അവിടെ വന്നോണം എന്നല്ല കർത്താവ് പറഞ്ഞു. ഞാൻ നിന്നെ നിരപ്പിച്ചു, ഐ ലീഡ് യു ദേർ, ബട്ട് സ്റ്റിൽ ഐ ആം ദേർ ആസ് എ ഗൈഡ്. ഞാൻ നിന്റെ
ഗൈഡായിട്ട് നിന്റെ കൂടെയുണ്ട്.
നീ പാപിയായിരിക്കുമ്പോൾ നിരപ്പ് വന്നുവെങ്കിൽ നിരപ്പ് വന്ന ശേഷം എത്രയധികം ദൈവത്തിന്റെ ജീവനിൽ വാഴും. പ്രിയമുള്ളവരെ, നാം രക്ഷിക്കപ്പെട്ട ശേഷം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡ്രൈനസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന കാര്യത്തിൽ ദൈവം വളരെ ഉത്സാഹത്തോടെ ആയിരിക്കുന്നു. He is so interested in you. Interested in you എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടന്ന ദൈവപ്രവൃത്തിയെ സഫലീകരിക്കുന്ന കാര്യത്തിൽ അവൻ വളരെ ജാഗ്രത ഉള്ളവനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ ജീവനാൽ നിന്നെ നിറയ്ക്കുന്നവനാണ്. നാം വായിച്ച വാക്യം 5:17 എന്താ? എന്റെ പിതാവ് ഇന്നുവരെ പ്രവർത്തിക്കുന്നു. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. He is working. അവൻ കാൽവർ ക്രൂസിൽ എന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ശേഷം ഇപ്പോഴും അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂലി ഹി ഈസ് വർക്കിംഗ്. അവൻ സ്വസ്ഥനായിട്ടിരിക്കുന്നില്ല, അവൻ എന്റെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ വീഴുമ്പോൾ അവൻ എന്നെ താങ്ങുന്നു, എനിക്ക് ആവശ്യമുള്ള വചനത്തെ തരുന്നു, എനിക്ക് ആവശ്യമുള്ള ഒരു ദൈവദാസനെ ദൈവം എനിക്ക് മീറ്റ് ചെയ്യിക്കുന്നു. എന്റെ ഹൃദയത്തിൽ ഭാരം വരുമ്പോൾ അത് നീക്കിക്കളയുവാൻ ആവശ്യമായ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം എനിക്ക് തരുന്നു. അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ദൈവം പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇനി നിങ്ങൾ അതിന്റെ 19 വാക്യം വായിച്ചാൽ,
ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ്ലെസ്,
റെസ്റ്റ്ലെസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അസ്വസ്ഥനായ എന്നുള്ള അർത്ഥത്തിലല്ല,
റെസ്റ്റ് ഇല്ലാതെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.
ആർക്കു വേണ്ടിയാ?
തന്നെ കണ്ടെത്തിയ ദൈവവൈതൽ ആ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവം ഉണർന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ നാം റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് മാത്രമാ പ്രിയുള്ളവരെ നാം നമ്മുടെ രക്ഷയുടെ വളർച്ചയിൽ പലയിടത്തും ക്ഷീണിച്ച് ഒരിടത്ത് വന്ന് നമ്മുടെ വളർച്ചയെ മുറ്റി നിൽക്കുന്നത്. ഇപ്പോൾ എത്ര പാട്ട് പാടിയാലും നമുക്ക് പാട്ടിലൊരു സന്തോഷമില്ല. ഇനി എന്ത് പാടാനാണ്? എന്താ ദിശയമേ എത്ര പ്രാവശ്യം പാടി? ഇനി എന്താണ് അതിൻ്റെ അന്ന് കിട്ടാനുള്ളത്? എന്താ കിട്ടാനുള്ളത്? ഒന്നും കിട്ടുന്നില്ല. 23-ാം സങ്കീർത്തനം എത്ര പ്രാവശ്യം വായിച്ചു? ഇനി എന്താ അതിൻ്റെ അന്ന് വരാനുള്ളത്? എന്ത് പ്രസംഗം കേട്ടു? ഇനി എന്താണ് എന്നെ എക്സൈറ്റ് ചെയ്യിക്കാനുള്ളത്? യെസ്, ആ നഷ്ടപ്പെട്ടു പോയത് എന്താണെന്നറിയോ? ആ എക്സൈറ്റ്മെന്റ് എവിടെയാന്ന് ഞാൻ പറയാം.
നിന്റെ ഉള്ളിൽ നിന്റെ രക്ഷയുടെ സഫലീകരണത്തിന് നിന്നെ ഈ കൃപയിലേക്ക് കൊണ്ടുവന്ന ശേഷം തുടർമാനമായി നിന്നിൽ ജാഗ്രതയോടെ ഇരുന്ന് ആ രക്ഷയെ പൂർത്തീകരിപ്പാൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട് എന്ന് നീ തിരിച്ചറിയുമ്പോഴാണ് നിന്റെ ആത്മീയ വളർച്ച എക്സൈറ്റഡ് ആകുന്നത്. എന്റെ അകത്ത് എന്റെ കർത്താവുണ്ട്, ഹല്ലേലൂയ, അവൻ എന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട 10 വർഷം കഴിഞ്ഞ ശേഷവും എന്റെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി എന്റെ ഉള്ളിൽ കർത്താവ് നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ഈസ് കണ്ടിന്യൂലി വർക്കിംഗ് ഇൻ അസ്. ഇത് നമുക്ക് തിരിച്ചറിയാതിരിക്കാൻ കഴിയും. രണ്ട് കാരണങ്ങളാണ് നമുക്കത് തിരിച്ചറിയാൻ കഴിയാത്തത്. നമുക്ക് ഇതിനോട് ചേർത്തൊരു വാക്യം കൂടെ വായിക്കാം. ഫിലിപ്പിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം എന്റെ 5-ാം വാക്യം.
ഒന്നാം നാൾ മുതൽ ഇതുവരെയും
4-ാം വാക്യം
സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു.
നിങ്ങളുടെ രക്ഷ എന്ന നല്ല പ്രവൃത്തി നിങ്ങളിൽ ആരംഭിച്ചിട്ടു. ഇട്ട ശേഷം അവൻ എന്താ ചെയ്യുന്നത്?
യേശുക്രിസ്തുവിന്റെ നാളോളം
അതിനെ
തികയ്ക്കും.
പിതാവ് തികയ്ക്കാൻ തുടർമാനമായി നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. ദൈവം നിങ്ങളിൽ നിങ്ങളുടെ ജീവിതം ബാഹ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ബാഹ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അത് നിങ്ങളുടെ കൂട്ടായ്മയായിരിക്കാം, നിങ്ങളുടെ സഭയുടെ മൂപ്പനായിരിക്കാം, നിങ്ങൾ കേൾക്കുന്ന പ്രസംഗമായിരിക്കാം, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെ ഏരിയ മീറ്റിംഗ് ആയിരിക്കാം, ഇങ്ങനെ നിങ്ങൾ ബാഹ്യമായിട്ട് ഇടപെടുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ബാഹ്യമായിട്ട് ഇടപെടുന്ന സകല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മാറിപ്പോയാലും God is working in you. നിന്നിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി നിന്നിൽ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.
God is working in you.
ഈ ദൈവം എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ രക്ഷയെ പൂർത്തീകരിക്കാൻ. ഈ കാര്യം നമ്മൾക്ക് വളരെ അറിവില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് അറിവുള്ള കാര്യം എന്താണെന്നറിയോ? ഇന്നത്തെ പ്രസംഗം എന്താണെന്ന് നമുക്കറിയാം. ഇന്ന് ആരൊക്കെ സാക്ഷ്യം പറഞ്ഞു, എന്നതാ പറഞ്ഞെന്ന് നമുക്കറിയാം. ഈ കോട്ടയം മീറ്റിംഗിൽ ആരായിരുന്നു പ്രബോധിപ്പിച്ചതെന്ന് നമുക്കറിയാം. വാച്ച്മെൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. AW Tozer മൊത്തത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നാം ബാഹ്യമായി അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വായിച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് വളരാൻ കഴിയാത്തത്? ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യം, എന്റെ ഉള്ളിൽ എന്റെ രക്ഷയെ കൊണ്ടുവന്ന് എന്നെ ലീഡ് ചെയ്ത് അവിടെ ആക്കിയ കർത്താവ്, ആ പ്രവൃത്തി ആരംഭിച്ച ശേഷം അത് തികയ്ക്കാൻ എന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഈ അകത്ത് പ്രവർത്തിക്കുന്നവനെ തിരിച്ചറിയാതെ പുറത്തെ മീറ്റിംഗുകളിൽ നിന്നാണ് നാം പലപ്പോഴും നമ്മുടെ ഉത്സാഹം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. And I found this is one of the main reason. ഇതാണ് ഒരു പ്രധാന കാരണം
പലർക്കും ആത്മീയമായി വളരാൻ കഴിയാതെ.
It's a good news for me.
എന്നിൽ ആരംഭിച്ച പ്രവൃത്തിയെ തികയ്ക്കാൻ എന്റെ സ്വർഗീയ പിതാവ് ജാഗ്രതയോടെ ഇരിക്കുന്നു. He is working in us. Hallelujah. Hallelujah. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തോട് പറയാമോ,
എന്റെ ഉള്ളിൽ തുടങ്ങിയ ആ പ്രവൃത്തിയെ തികയ്ക്കാൻ എന്റെ അകത്ത് ആരാ പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ സഭയിലെ എൽഡേഴ്സ് അല്ല, നിങ്ങളുടെ സഭയിൽ ആത്മീയമായി വളർന്നവരല്ല, ഒത്തിരി ക്രിസ്തീയ പുസ്തകങ്ങളല്ല, അതൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ തന്നെ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് കർത്താവ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ഞാൻ വില കുറച്ചല്ല പറയുന്നത്, അതിനും അപ്പുറത്ത് നിന്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഹല്ലേലൂയ. സാധാരണഗതിയിൽ കാൽവറി ക്രൂസിൽ രക്ഷയ്ക്കായി നിവർത്തിച്ച പ്രവൃത്തിയെ കാണാൻ നമുക്ക് എളുപ്പമാണ്. നിവർത്തിച്ച ശേഷം അതിലേക്ക് വന്നവരെ രക്ഷാപൂർത്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിരന്തരം അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് മിസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലീഡ് ചെയ്യുന്ന കർത്താവിനെ നമുക്കറിയാം, ഗൈഡ് ചെയ്യുന്ന കർത്താവിനെ നമുക്കറിയില്ല. എനിക്ക് ആ ദൈവത്തെ, അത് ആ നിലയിൽ ദൈവത്തെ കണ്ടപ്പോൾ ഐ ആം സോ എക്സൈറ്റഡ്. ഹീസ് വർക്കിംഗ് ഇൻ മീ. ഇവിടെ ആരോ പ്രാർത്ഥിച്ചപ്പോഴാണോ ലീഡ് ചെയ്തപ്പോഴാണോ? അവൻ ദൂരസ്ഥനല്ല, സമീപസ്ഥൻ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ദൈവദാസന്മാരും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷയാകട്ടെ, മീറ്റിംഗ് ആകട്ടെ, വ്യക്തികളാകട്ടെ, അവർക്കും എല്ലാം അപ്പുറത്ത് നിന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നത് നിന്റെ രക്ഷയെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഈ കാണുന്ന എല്ലാവരെക്കാളും നിന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അതിനെ ലിസൺ ചെയ്യണം, അതിനെ കാണണം, അതിനെ അറിയണം. ഗോഡ് ഈസ് വർക്കിംഗ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, രക്ഷിക്കപ്പെട്ട ശേഷം ഇട്ടേച്ചങ്ങ് പോവല്ല. നമ്മൾ പിള്ളേരെയൊക്കെ പ്രസവിച്ച ശേഷം, ആടാ നിന്നെ ഞാൻ എന്ത് നൊന്താണ് പ്രസവിച്ചത്, ഇനിയും നീ എങ്ങനെയെങ്കിലും വളർന്ന് അങ്ങ് വന്നോണം, അല്ല. വളരെ ജാഗ്രതയോടെയാണ് അവനിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ക്രിസ്തു കാൽവരി ക്രൂശിൽ എന്റെ പാപത്തിന്റെ പരിഹാരമായി എത്ര തീവ്രതയോടെ തന്റെ രക്ഷാപ്രവർത്തി നിവർത്തിച്ചോ, വിത്ത് ദ സെയിം ഇന്റൻസിറ്റി ഹി ഈസ് നൗ സിറ്റിംഗ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് ഇന്റർസീഡിംഗ് ഫോർ മീ. എന്തിനാ? തന്നോട് അടുക്കുന്നവർ, ദൈവത്തോട് അടുക്കുന്നവർ താൻ മുഖാന്തരം എന്നേക്കും രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന്. സെയിം ഇന്റൻസിറ്റി. നമ്മളെ സംബന്ധിച്ച് രക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയൊരു അധ്യായമാണ്, ദൈവം പ്രവർത്തിച്ച് തീർത്ത ഒരു അധ്യായമാണ്. നോ നോ നോ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ മുഴുവൻ റിക്വയർമെന്റ്സ് കർത്താവ് നിവർത്തിച്ചു. പക്ഷെ എന്നിൽ നടന്ന ദൈവപ്രവർത്തിയെ തികയ്ക്കാൻ ഹി ഈസ് സ്റ്റിൽ വർക്കിംഗ്, കണ്ടിന്യൂലി വർക്കിംഗ്. സോ എന്റെ ചിന്ത ഇതാണ്, ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യു ടു ഫുൾഫിൽ യുവർ സാൽവേഷൻ. അതെങ്ങനെയാണ് കർത്താവിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ബ്രദർ ഈ പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നു, എനിക്ക് മനസ്സിലാകുന്നു. ഈ പ്രസംഗം ഞാൻ കേൾക്കുന്നു, പാട്ട് പാടുന്നു, കൈയടിക്കുമ്പോൾ പറയുമ്പോൾ ഞാൻ കൈയടിക്കുന്നു, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് എക്സൈറ്റ്മെന്റ് വരുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിനെ ഒന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല, എനിക്കത് മനസ്സിലാകുന്നില്ല. ഒരു വാക്യം കൂടെ ഞാൻ അതിനായിട്ട് പരിചയപ്പെടുത്താം. ഫിലിപ്പിയ ലേഖനം അതിന്റെ 2:12-13 വാക്യങ്ങളുമായി,
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി.
നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ഇനി അതിന്റെ താഴെ, നിങ്ങളോട് പ്രവർത്തിക്കാൻ രക്ഷ പ്രവർത്തിക്കാറല്ല എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നടന്ന ദൈവപ്രവൃത്തിയെ സഫലമാക്കുവാൻ ദൈവം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പ്രവർത്തിക്കണം. അടുത്ത വാക്യം എന്താണ്?
ഇച്ഛിക്കുക എന്നതും
പ്രവർത്തിക്കുക എന്നതും
നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്.
യെസ്, ഹല്ലേലൂയ.
ഗോഡ് ഈസ് വർക്കിംഗ്. പ്രിയമുള്ളവരെ, രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ആശയക്കുഴപ്പമുണ്ട്. നാം രക്ഷയെ സംബന്ധിച്ചുള്ള പാട്ട് പാടുമ്പോൾ മുഴുവൻ യേശുക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയ പാട്ടുകളെല്ലാം പാടുന്നു. നാം നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നമ്മുടെ മുമ്പിൽ വരുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാട. സാൽവേഷൻ എപ്പോഴും നമ്മളെ സംബന്ധിച്ച് ദൃശ്യലോകത്ത് യേശുക്രിസ്തു മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് നാം കൂടുതലും ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് ട്രൂ. പക്ഷേ നിങ്ങളുടെ രക്ഷ സംബന്ധിച്ച് പിറകിൽ കാരണഭൂതനായ പിതാവിന്റെ ഇനിഷ്യേറ്റീവുകളെ നിങ്ങൾ തിരിച്ചറിയണം. ഷീ ടുക്ക് ദ ഇനിഷ്യേറ്റീവ് and he is moving in you continually. ആ പുത്രന്റെ സ്വരൂപത്തിൽ ആയിത്തീരാൻ നിങ്ങളിൽ ആരംഭിച്ച പ്രവൃത്തിയെ തികയ്ക്കാൻ അവൻ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. Yes, the source. ക്രിസ്തു മുഖാന്തരവാ, പിതാവാണ് കാരണഭൂതൻ. You cannot enjoy your salvation only through Christ. You cannot. If you do not know the Father, നിങ്ങളുടെ പിതാവിനെ നിങ്ങളുടെ രക്ഷയുടെ ഉത്ഭവസ്ഥാപകനായി കാണാത്തിടത്തോളം കാലം
അവനെ കാരണഭൂതനായി കാണാപ്പെടുത്തോളം കാലം. അതുകൊണ്ട് നാം ഇങ്ങനെ വായിക്കുന്നത്, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച പിതാവിന് സ്തോത്രം. യെസ്, സോം ക്രിസ്തുവിൽ വന്നു നിൽക്കിയല്ല. നിങ്ങളുടെ രക്ഷ സംബന്ധിച്ച് നിങ്ങൾ പാട്ട് പാടുമ്പോൾ യേശുവിൽ വന്ന് നിൽക്കുന്ന ഒരു പാട്ടല്ല, ഇറ്റ് ഗോസ് ഫർദർ. നിങ്ങളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച് പിറകിൽ സംവിധാനം ചെയ്ത ഒരു കാരണഭൂതനായ പിതാവുണ്ട്. ഹീസ് ഓൾവേസ് സിറ്റിംഗ് അറ്റ് ഹിസ് ത്രോൺ, കണ്ടിന്യൂലി വർക്കിംഗ് ഫോർ മൈ സാൽവേഷൻ. ആ ദൈവപ്രവൃത്തി ഇവിടെ വീണ്ടും ജനിക്കപ്പെട്ട എല്ലാവരുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്നറിയോ? ഇങ്ങനൊരു പരിപാടി അകത്ത് നടക്കുന്നെന്ന് ആരും ശ്രദ്ധിക്കാറില്ല. വി ആർ നോട്ട് അക്നോളജിങ് ഇറ്റ്, വി ആർ നോട്ട് ബോധയുടെ ബോട്ട് ഇറ്റ്. നമ്മൾ അതിനെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയാറില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയോ? ഇന്ന് ശിവബ്രദർ ഇതാണ് പ്രസംഗിച്ചത്, പുറത്തുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നു. ഇന്നത്തെ യോഗ ഒരു സുഖമില്ലായിരുന്നു, അല്ലെ? ഇന്നത്തെ യോഗ ഒരു സുഖമായിരുന്നു. നാം എക്സ്റ്റേണൽ ആയിട്ടാണ് കാര്യങ്ങളെ ചിന്തിക്കുന്നത്, നമുക്ക് പുറത്താണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. എന്തുകൊണ്ടാണ് ഒരു ദൈവപൈതലിന് ആത്മീയമായി വളരാൻ കഴിയാത്തതിന്റെ ഒരു കാരണമായി ഞാൻ കണ്ടെത്തത്, എന്റെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇച്ഛ തന്നും ആ ഇച്ഛയെ പ്രവൃത്തിയുടെ പദത്തിലേക്ക് കൊണ്ടുവരാനും എന്റെ ഉള്ളിൽ തിരുവുള്ളമുള്ള ഒരുവനെ ഞാൻ അകത്ത് കാണുന്നില്ല. ഐ ഡു നോട്ട് ഫൈൻഡ് എ പേഴ്സൺ ഹു ഈസ് സോ മച്ച് ഇൻട്രസ്റ്റഡ് ടു ഗീവ് ഹിസ് വിൽ ആൻഡ് വർക്ക് ഇൻ മീ. അവനെ കാണാതെ പുറത്തുള്ള മീറ്റിംഗുകളെ മാത്രം കണ്ടാൽ ഒരു മൂടിന്റെ ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾ മാറും. ഹല്ലേലൂയ, ഹീ ഈസ് വർക്കിംഗ് ഇൻ മീ. ഒരു ദേവദാസന്റെ പ്രസംഗത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്കത് വളരെ ഉചിതവും ഉത്തമവുമായ ഒരു ചിന്തയായിട്ട് തോന്നി. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു വീടിന്റെ ഗേറ്റ് നിങ്ങൾ തുറന്നിട്ട ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ പരിസരത്തേക്ക് മുറ്റത്തേക്ക് ഒരാളെ ക്ഷണിക്കാം. പക്ഷെ നിങ്ങളുടെ വീടിന്റെ കതക് അടച്ചിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ പരിസരത്തേക്ക് ക്ഷണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഗേറ്റ് ലോക്ക്ഡ് ആണോ എപ്പോഴും? അല്ല, രാവിലെ നിങ്ങൾ ഗേറ്റിന്റെ പൂട്ട് തുറക്കും, പക്ഷെ നിങ്ങളുടെ വീടിന്റെ ഡോർ എപ്പോഴും തുറന്നിടുവോ? ഇല്ല. ഗേറ്റ് തുറന്നിട്ടാലും വീടിന്റെ വാതിൽ എപ്പോഴും അവിടെ ഒരു ചാവി കിടക്കും, അതിങ്ങനെ അടച്ചിട്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പിരിവുകാരനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ജനല് തുറക്കത്തേ ഉള്ളൂ. ജനല് തുറന്നിട്ട് ജനലിലൂടെ നോക്കും, ഗേറ്റിൽ കൂടെ വരാൻ അവന് അനുവാദമുണ്ട്, പക്ഷെ ഡോറിന്റെ അവിടെ വന്നാൽ അകത്ത് കയറ്റത്തില്ല. ഇവിടെ പറയും, ഞങ്ങൾ ഇതിന് പിരിവ് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ യജമാനൻ്റെ ഇവിടെ ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇവരെ പറഞ്ഞുവിടും. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഗേറ്റ് തുറന്നു കൊടുക്കും, പക്ഷെ നിങ്ങൾ വീടിന്റെ കതക് തുറന്നു കൊടുത്തിട്ടില്ല. അവൻ എവിടെ വരെ വരാം? നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വരാം, തിരിച്ചു പോകാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10 വർഷം കൂടി ഗൾഫിൽ നിന്ന് അളിയം വരുന്നത്. അളിയം വരുമ്പോൾ നിങ്ങൾ എന്നെ എടുക്കും? ജനലിൽ കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളവരെ ഞങ്ങൾ കയറ്റത്തില്ലെന്ന് പറയോ? ഇല്ല, നമ്മൾ അന്നേരം കതക് തുറന്ന് അകത്ത്, നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ അകത്ത് കയറ്റി ഇരുത്തും. ബാക്കി പിസാട ഇത് നോട്ടീസ് വിതരണം ചെയ്യാൻ വന്നവനും മറ്റ് കാര്യങ്ങളും പരസ്യമായിട്ട് വന്നവരും ഒക്കെ നമുക്ക് ഗേറ്റ് തുറന്ന് കയറ്റാം, അവരെ ആരെയും വീടിന്റെ മുറി തുറന്ന് കയറ്റത്തില്ല. ആ മനുഷ്യൻ, ആ ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പലരുടെയും ജീവിതത്തിൽ അവരുടെ ഗേറ്റ്, ഫ്രണ്ട് ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ട്, പക്ഷെ അവരുടെ വീടിന്റെ വാതിൽ തുറന്നിട്ടില്ല. ദൈവത്തെ അവർ പരിസരത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ദൈവത്തെ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവനായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അവർക്കിപ്പോഴും ദൈവത്തെ അവരുടെ പരിസരത്ത് നിർത്താൻ ഇഷ്ടമാണ്. ഈ പരിസരത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ഈ യോഗങ്ങളിലും പാട്ടിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഒക്കെ ഉള്ള ഒരു ആസ്വാദനമുണ്ട്, ഒരു പരിധിവരെ രക്ഷിക്കപ്പെടാത്തവർക്ക്. അവർക്കത് പരിസരത്തുള്ളൊരു അനുഭവം. അതിനും അപ്പുറത്തെ ചിലർ അവരുടെ ഉള്ളിൽ നടക്കുന്ന ദൈവപ്രവൃത്തിയെ തിരിച്ചറിയാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തെ തുറന്നിട്ടിട്ടുണ്ട്. അകത്ത് പ്രവർത്തിക്കുന്ന ദൈവം. ശിവബ്രദർ പുറത്ത് പ്രവർത്തിക്കുന്ന ആളാ നിങ്ങൾക്ക് വേണ്ടി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുറത്ത് പ്രവർത്തിക്കുന്ന ആളാ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ആത്മീയരായ സഹോദരന്മാരുണ്ടെങ്കിൽ, ദേ ആർ ഓൾ വർക്കിംഗ് ഔട്ട്സൈഡ് ഫോർ യു, ബട്ട് ദേർ ഈസ് ഓൺലി വൺ പേഴ്സൺ ഹു ഈസ് വർക്കിംഗ് ഇൻസൈഡ് ഫോർ യുവർ സാൽവേഷൻ. അതാണ് നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, അകത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ഛ തന്നുകൊണ്ട് ഹി ഗീവ്സ് ദ വിൽ ആൻഡ് വർക്ക്. അവ ഉള്ളിൽ തന്നുകൊണ്ട് നിന്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായിട്ട്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ഞങ്ങളെ കുറിച്ച് അങ്ങ് പറയാം, നിങ്ങളുടെ സഭയിലെ എൽഡർക്ക് നിങ്ങളെ കുറിച്ച് വിചാരമില്ലെങ്കിൽ പോലും, ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും തിരുവുള്ളം ഉണ്ടായിട്ട് നിന്നിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ വീട്ടിൽ ആരും വിസിറ്റ് ചെയ്തില്ലെങ്കിലും നിന്റെ അകത്തൊരു ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. പ്രോബ്ലം ഇങ്ങനെ നടക്കുന്ന ഈ ഇച്ഛ തന്ന് പിയോസി ബൈബിളാണ് വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് അവൻ ഇച്ഛയും പ്രവൃത്തിക്കായിട്ടും തന്റെ തിരുവുള്ളം കൊണ്ട് നമ്മെ ഉദ്യമിപ്പിക്കുന്നു. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ദൈവം ഇച്ഛ തരുന്നു, ആത്മീയകാര്യത്തിന് വേണ്ടിയുള്ള ഇച്ഛ അവൻ തന്നുകൊണ്ടിരിക്കുന്നു. രക്ഷിക്കപ്പെടുത്തിയ ശേഷം, നിരപ്പിച്ച ശേഷം, എന്നെ ജസ്റ്റിഫൈ ചെയ്ത ശേഷം ദൈവം അങ്ങ് വിട്ടേച്ചു പോകുകയല്ല, വീണ്ടും ഇച്ഛകൾ തരുന്നു, ഉദ്യമിപ്പിക്കുന്നു, എന്നെ ഉണർത്തുന്നു, എനിക്ക് ഡിസയർ തരുന്നു. ആ തന്ന ഡിസയർ പ്രാവർത്തികമാക്കാൻ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് ദൈവം അതിന് എനിക്ക് എബിലിറ്റി തരുന്നു, എനിക്ക് ശക്തി തരുന്നു. അങ്ങനെ എന്നിൽ ഇച്ഛ തന്നും എന്നെ മോട്ടിവേറ്റ് ചെയ്തും എനിക്ക് ആഗ്രഹങ്ങൾ തന്നും എന്നെ അകത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ ഒന്ന് തിരിച്ചറിയണം. ആ ദൈവപ്രവൃത്തിയോട് കൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ സഹകരിപ്പിച്ചു കൊണ്ടുപോകുമ്പോഴാണ് സ്പിരിച്വൽ ഗ്രോത്ത് ഈസ് വെരി ഈസി. പക്ഷെ നിർഭാഗ്യവശാൽ അകത്ത് നടക്കുന്ന ഈ ദൈവപ്രവൃത്തിയോട്, എല്ലാ കൂട്ടായ്മയിലും പങ്കെടുക്കുമ്പോഴും അകത്ത് നടക്കുന്ന ദൈവപ്രവൃത്തിയോട് നിസ്സഹകരിച്ചു പോകാൻ നമുക്ക് കഴിയും. നിസ്സഹകരിച്ചു പോകാനായിട്ട് കഴിയും. യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ഗ്രീൻലാൻഡിലെ നദികളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗ്രീൻലാൻഡ് നിങ്ങൾക്കറിയാം, ഇപ്പോഴും മഞ്ഞു മൂടി കിടക്കുന്ന ഒരു രാജ്യം, മൈനസിലാണ് എപ്പോഴും അവിടെ. എന്നാൽ മഞ്ഞുരുകി കഴിയുന്ന സമയത്ത് അവിടുത്തെ നദികളിലുള്ളൊരു കാഴ്ച, ലോകത്തിലെ വിചിത്രമായ പല കാഴ്ചകൾക്കകത്ത് ഒരു കാഴ്ച, അത് ഗ്രീൻലാൻഡിലെ നദികൾക്കകത്ത് ഇങ്ങനെ മഞ്ഞുകെട്ടകൾ കിടക്കും, ഇഷ്ടംപോലെ മഞ്ഞുകെട്ടകൾ. എന്നാൽ അതിൻ്റെ പ്രത്യേകത, ഒരു സൈഡിലേക്ക് കൊച്ചു കൊച്ചു മഞ്ഞുകഷ്ണങ്ങളെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കും നദിയുടെ ഒഴുക്കിനനുസരിച്ച്. പക്ഷെ നദിയുടെ ഒഴുക്കിന് ഓപ്പോസിറ്റായിട്ട് വേറെ ചില മഞ്ഞുകെട്ടകൾ മറ്റൊരു സൈഡിലേക്ക് ഒഴുകും. ഇത് ഒരു കാഴ്ച. ഈ കാഴ്ച കാണാൻ ആൾക്കാർ ഗ്രീൻലാൻഡിലെ ഈ നദികളുടെ അടുത്ത് വന്ന് നിൽക്കാറുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചു കൊച്ചു മഞ്ഞുകെട്ടകൾ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുകെട്ടാണ്. മുകളിലെ കാറ്റിൽ അതിങ്ങനെ ഒരു സൈഡിലേക്ക് ഒഴുകും. പക്ഷെ കൂറ്റൻ മഞ്ഞുകെട്ടകളുണ്ട്, വലിയ പർവ്വതം പോലുള്ള മഞ്ഞുകെട്ടകൾ, അതങ്ങ് താഴോട്ട് വെള്ളത്തിലേക്ക് കിടക്കുക. അത് ഈ വെള്ളത്തിന്റെ അടിയിലെ ഒഴുക്ക് എങ്ങോട്ടാണോ അതിനനുസരിച്ചാണ്, കാരണം അതിന് താഴോട്ട് ഡെപ്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് അത് അടിയിലെ വെള്ളത്തിന്റെ പിടുത്തത്തിനനുസരിച്ച് അത് വേറൊരു സൈഡിലോട്ടായിരിക്കും. ചിലപ്പോൾ ഇതെല്ലാം ഒരുമിച്ചായിരിക്കും ഒഴുകുന്നത്, വേറെ സമയത്ത് എല്ലാവരും ഒഴുകുന്ന കൂടെ ഇത് ഒഴുകത്തില്ല, ഇവൻ നേരെ ഈസ്റ്റ് നോക്കിയായിരിക്കും ഒഴുകുന്നത്. കാരണം ഇവൻ ഒഴുകുന്നത്, ഇവനെ മൂവ് ചെയ്യുന്നത് അടിയിലത്തെ മൂവ്മെന്റ് ആണ്. മറ്റവർക്ക് എങ്ങനെയാണെന്നറിയോ, ഇപ്പം വന്നൊരു കാറ്റിനനുസരിച്ച് അവരിങ്ങോട്ട് പോകും. ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള രണ്ടു കൂട്ടരെ കാണാൻ കഴിയും. ഫ്രീസലോ, ചിലർ അകത്തേക്ക് ഇറങ്ങിയതാ, അവർ അവരുടെ ആത്മാവിന്റെ ഉടയവനെ രക്ഷയിൽ കണ്ടെത്തിയതാ, ശരിയല്ല കണ്ടെത്തിയത്. നിങ്ങൾ ശരി കണ്ടെത്തിയവരെ ശ്രദ്ധിച്ചോണം, അവരുടെ കയ്യിൽ എപ്പോഴും ഒരു പേനായും ബുക്കും ഉണ്ട്. പണ്ട് ഞാൻ ഒരു ചർച്ചിൽ പോയി പ്രസംഗിച്ചു, അവിടെ ഒരു തിയോളജി ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കായിരുന്നു, എന്തുമാത്രം ദൈവശാസ്ത്രത്തോടെ നിങ്ങളുടെ പ്രസംഗം ഒക്കുന്നുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ, ജീവിതകാലം മുടിഞ്ഞ് ശ്രദ്ധിച്ചാൽ ഒന്നും പിടികിട്ടത്തില്ല. കാരണം എന്താണെന്നറിയോ, ശരി വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട പുള്ളി, പുള്ളി ഇടയന്റെ അടുക്കൽ വന്നില്ല, ആത്മാവിന്റെ ഉടയവന്റെ അടുക്കിലേക്ക് വന്നിട്ടില്ല. ആ ഐസ് കെട്ട് അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് കിടക്കുന്നില്ലാത്തത് കൊണ്ട് അവൻ പെട്ടെന്നുള്ള ഈ യോഗങ്ങളിലും മീറ്റിംഗുകളിലും മൂഡിലും ഒക്കെ അവന്റെ ജീവിതം ഇങ്ങനെ മാറി വരും. ഇന്നൊരു സുഖമില്ല, ഇന്നൊരു സുഖമായിരുന്നു, ഇന്നത്തെ പാട്ട് കൊള്ളായിരുന്നു. ഇതെല്ലാം പറയുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം, ഇവർ ഈ മൂളി കിടക്കുന്ന ഐസ് കെട്ടെ. ഇതിന് നടുവിൽ മറ്റൊരാൾ താഴേക്ക് കിടക്കുക, അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റ് പല ഘടകങ്ങളുണ്ടെന്ന്. കാരണം അവൻ അവന്റെ ആത്മാവിന്റെ ഉടയവനിലേക്ക് വന്ന അന്ന് മുതൽ അവൻ ആന്തരികമായ ദൈവപ്രവൃത്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹീ സെൻസ് ദ വർക്ക് ഇൻ വിതിൻ ഹിം. നിന്റെ ഉള്ളിൽ നടക്കുന്ന ദൈവപ്രവൃത്തിയെ തിരിച്ചറിഞ്ഞ് അതിനോട് റെസ്പോണ്ട് ചെയ്തതിനനുസരിച്ചാണ് നിങ്ങളുടെ ആത്മജീവിതം സാധാരണ വിശ്വാസികളിൽ നിന്നും വിപരീത ദിശയിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ സഭയിലുള്ള ദൈവമക്കളെ ഒരു കാര്യത്തിലേക്കാണ് ഈ ക്ഷണിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ സെൻസ് ചെയ്യുന്നതുണ്ടോ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തികയ്ക്കാൻ നിങ്ങളുടെ ഉള്ളിൽ ഇച്ഛയും പ്രവൃത്തിയും തന്റെ തിരുവിഷ്ടമുണ്ടായിട്ട് തരുന്നതിനെ നിങ്ങൾ അറിയുന്നുണ്ടോ? ഇത് അറിയാതെ നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആത്മീയ ശുശ്രൂഷകളിൽ മാത്രം വ്യാപൃതരായി നിങ്ങൾക്ക് പോകാൻ കഴിയും. നമ്മളെ യാക്കോബിനെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. യാക്കോബ് വീട് വിട്ടു, ഓടി, കല്ല് തലമുണയാക്കി വെച്ചു. അന്ന് രാത്രി ദൈവം അവനൊരു ദർശനം കാണിച്ചു. ആ ദർശനത്തിൽ അത്ഭുതകരമായൊരു ദർശനമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ജാതിയെ ഉളവാക്കാനുള്ള ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്വപ്നം പങ്കുവെച്ച രാത്രി ഈ മനുഷ്യൻ എഴുന്നേറ്റു. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് രാവിലെ. എന്തായാലും പറഞ്ഞേ, സാക്ഷാൽ ഇത് ദൈവത്തിന്റെ ഭാവന. ഇവിടെ ദൈവം ഇന്നലെ ദൈവസാന്നിധ്യ ഉണ്ടായിരുന്നു, ദൈവസാന്നിധ്യ ഉള്ള സ്ഥലം. പക്ഷെ ഞാനറിഞ്ഞില്ല. ബ്രദറുടെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ പ്രസംഗം വളരെ ബ്ലെസ്സിംഗ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഉള്ളിൽ
നടന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പുറമെ ആ പ്രസംഗം കേട്ടു, നല്ലതായിരുന്നു.
നീ അറിയാതെ പോകുന്ന ഒരു ഇന്റേണൽ വർക്കിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനോട് കോപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ മാത്രമേ യുവർ സ്പിരിറ്റ് വിൽ മൂവ് ഫ്രം വൺ ഡിഗ്രി ടു അനദർ ഡിഗ്രി.
ആമേൻ, ഹല്ലേലൂയ. ഓക്കെ, അത് തിരിച്ചു മറിച്ചും പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. നിങ്ങളുടെ വാക്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാം. എന്തുകൊണ്ടാണ് നമുക്ക് അതിനെ സെൻസ് ചെയ്യാൻ കഴിയാത്തത്? എന്റെ ഉള്ളിൽ നടക്കുന്ന ദൈവപ്രവൃത്തി സെൻസ് ചെയ്യാൻ കഴിയാത്ത എന്തുകൊണ്ട്? എനിക്ക് പുറമെ നടക്കുന്ന ദൈവപ്രവൃത്തി എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന അത്ര ആവേശം കാണത്തില്ല. ഇപ്പോൾ ദൈവം നിങ്ങൾ എങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ അത് ഇച്ചിരി ഡിഫിക്കൽട്ടാ. നമ്മൾ ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചേ, ബ്രദർ എങ്ങനെയുണ്ട്, ആത്മീയമായിട്ടൊക്കെ പോകുന്നു? ബ്രദർ നന്നായി പോകുന്നു. അതിനടുത്ത് രണ്ടാമതൊരു വാക്ക് അവർക്ക് പറയാനില്ല, അവരുടെ കുഴപ്പമില്ല, അവരുടെ ഗതികേട് കൊണ്ട് അവർ പറയാത്ത. They know the leading of God, but they don't know the guidance of God. നിങ്ങളത് അറിയണം, നിങ്ങളത് സെൻസ് ചെയ്യണം. വീണ്ടും ജനിക്കപ്പെട്ട സഹോദരന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യം ഞാൻ ഈ പറയുന്നു. ഇറ്റ് ആൻ എക്സ്പീരിയൻസ്. നിനക്കതറിയാം, നിനക്കറിയാം. ഇച്ച തന്നുകൊണ്ട് അവൻ തന്റെ ഉദ്ദേശത്തിലേക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങളെ പ്രവർത്തിപ്പിക്കാൻ വിടുകയല്ല, രക്ഷയ്ക്കായി പ്രവർത്തിപ്പിന്ന് പറഞ്ഞ് ഉടനെ അറിയാണ്. ഇച്ചയും തന്റെ പ്രവൃത്തിയും നിന്റെ ഉള്ളിൽ തിരുവുള്ളമുണ്ടായിട്ട് തരുന്ന ഒരു ദൈവമുണ്ട്. എക്യൂസ്, ഡിസയർ, മോട്ടിവേഷൻസ്, ഇന്റൻഷൻസ് നമുക്ക് തിരിച്ചറിയാം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് അത് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ നമുക്ക് ഉള്ളിൽ നടക്കുന്ന ഈ പ്രവൃത്തികളെ തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ പുറത്തെ മീറ്റിംഗുകളിലും ശുശ്രൂഷകളിലും വായിക്കുന്ന പുസ്തകങ്ങളിലും പ്രബോധനങ്ങളിലും മാത്രം ആശ്രയിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അകത്തെ കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഗ്രാഹ്യശേഷി നമുക്കങ്ങ് നഷ്ടപ്പെട്ടു. ഒന്നാമത് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ രക്ഷ സംബന്ധിച്ച് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന ഒരു പിതാവ് നിങ്ങൾക്കുണ്ട്. ആ പിതാവ് നിങ്ങളുടെ രക്ഷ സംബന്ധിച്ച് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുക മാത്രമല്ല, അത് തികയ്ക്കുവാൻ പൂർണ്ണ ജാഗ്രതയോടെ തന്റെ ഇച്ഛ തന്നുകൊണ്ട് നിങ്ങൾ തുടർമാനമായിട്ട് ആന്തരികമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രയും നിങ്ങൾ നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന നിങ്ങളുടെ പിതാവിനെ തിരിച്ചറിയണം. ഇത് സംബന്ധിച്ച് നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളുമായി എഫേസ്യ ലേഖനം 2:4 വാക്യങ്ങളുമായി എങ്ങനെയാണ് എനിക്ക് ദൈവപ്രവൃത്തിയെ തിരിച്ചറിയാൻ കഴിയുന്നത്? എന്റെ ഉള്ളിലുള്ള
കരുണാസമ്പന്നനായ ദൈവമോ?
യെസ്, അവിടെ വിശ്വസിക്കുക. കരുണാസമ്പന്നനായ ദൈവം അവിടെ നിന്നത് തുടങ്ങുന്നത്. നീ ക്ഷീണിച്ചു പോകുമ്പോൾ, നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ കാരണങ്ങളില്ലാതെ പോകുമ്പോൾ, നിന്റെ രക്ഷ സംബന്ധിച്ച് നിനക്ക് സന്തോഷങ്ങളില്ലാതെ പോകുമ്പോൾ നീ തുടങ്ങേണ്ടത് എവിടെയാണെന്നറിയോ? ഈ രക്ഷയുടെ കാരണഭൂതനായവനിൽ നീ വരണം. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അവനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഹീ സ്റ്റാർട്ട് വർക്കിംഗ് മീ.
അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും
അവനാ. എന്റെ സ്വർഗീയ പിതാവ് കരുണാസമ്പന്നനായതുകൊണ്ട് അവൻ എന്നെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ഹീസ് ദ ബിഗിനർ. ഹീസ് ദ ബിഗിനർ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കം ബിഫോർ ഹിം. അവന്റെ മുമ്പിൽ വരിക. രക്ഷയ്ക്ക് കാരണഭൂതനായവന്റെ അടുക്കൽ വരിക. അതുകൊണ്ടാ പറഞ്ഞത് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക്. ദൈവത്തോട് നീ അടുക്കുമ്പോൾ നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ ക്രിസ്തു ദൈവത്തോടടുക്കുക. നിന്റെ രക്ഷ സംബന്ധിച്ച് അടുക്കുമ്പോൾ ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞാൽ പോരാ, ക്രിസ്തുവിനെ നിനക്കായി തന്ന അതിന്റെ പിന്നിലെ മുഴുവൻ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന ഇപ്പോഴും നിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനെ നീ തിരിച്ചറിയാം. കരുണാസമ്പന്നനായ ദൈവം. അടുത്ത വാക്യം നമുക്ക് വളരെ സുപരിചിതം, വായിക്കണ്ട. യോഹന്നാൻ 3:16. ദൈവം ലോകത്തെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നൽകി. ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. ഗോഡ് ടുക്ക് ദ ഇനിഷ്യേറ്റീവ്. കൊലോസ്യർ 1:13 നമ്മൾ വായിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ദൈവമാക്കി വെച്ചതുകൊണ്ട് അവന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഫിലിപ്പിയ ലേഖനം 1:6 നമ്മൾ ചിന്തിച്ചു. 1 കൊരിന്ത്യർ 8:6 എന്ന് വായിക്കാം.
പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും.
അവൻ സകലത്തിനും
കാരണഭൂതൻ.
കാരണഭൂതൻ സകലത്തിനും കാരണഭൂതൻ ദൈവം. ഈ ഓർഡർ നിങ്ങൾ തെറ്റിക്കരുത്. നിങ്ങളുടെ ജീവിതം സംബന്ധിച്ചുള്ള സകലത്തിന്റെയും കാരണഭൂതൻ പിതാവായ ദൈവമാണ്. അടുത്ത വാക്യം,
നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്,
ഏക കർത്താവ് നമുക്കുണ്ട്.
അവൻ മുഖാന്തരം,
മുഖാന്തരം
സകലവും,
കാരണഭൂതൻ പിതാവ്, മുഖാന്തരം ക്രിസ്തു. ഒത്തിരി വാക്യമുണ്ട്, ക്രിസ്തു മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം എന്നെഴുതിയിരിക്കുന്നു. മറുവശത്ത് കാരണഭൂതൻ പിതാവ് എന്നെഴുതിയിരിക്കുന്ന ഒത്തിരി വാക്യമുണ്ട്. ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് ട്രിനിറ്റിയില്ല ആരാണ് മൂത്തവൻ ആരാണ് ഇളയവൻ എന്നല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് ബൈബിൾ നിങ്ങളുടെ മുമ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യാതെ അതങ്ങ് വിശ്വസിക്കുക. സകലത്തിനും കാരണഭൂതൻ പിതാവ്, അത് അവനൊരു വ്യക്തിയിൽ ചെയ്തെടുക്കുന്നത് തന്റെ പുത്രൻ മുഖാന്തരം. ഹല്ലേലൂയ. അപ്പോൾ യാര് മുഖാന്തരമാണ് എന്റെ ഉള്ളിൽ ദൈവപ്രവൃത്തി നടന്നത്? ക്രിസ്തു മുഖാന്തരം. ആരാണ് കാരണഭൂതൻ? എന്റെ സ്വർഗസ്ഥനായ പിതാവ്. അവനാണ് നീ രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് നിന്റെ രക്ഷ പൂർത്തീകരിക്കുന്നിടം വരെ ഇച്ഛ തന്നും ഉത്സാഹം തന്നും ക്ഷേമങ്ങൾ തന്നും ഉദ്യമിപ്പിച്ചും നിന്റെ ഹൃദയത്തെ വീണ്ടും ഉത്സാഹിപ്പിച്ചും ആ ഉത്സാഹിപ്പിച്ച കാര്യങ്ങളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനും തിരുവുള്ളം നിന്റെ ഉള്ളിൽ തന്ന് ആന്തരികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ അറിയണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. അവനെ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. ലിസണിങ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവന് വേണ്ടി ശ്രദ്ധിച്ച് അവനെ കേൾക്കണം. നിങ്ങളുടെ ഗേറ്റ് തുറന്നിട്ടാ പോരാ, നിങ്ങളുടെ ഹൃദയം കൂടെ തുറക്കണം. നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ മനസ്സും പല കാര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രമായ മാത്രമേ ഇച്ഛിക്കുകയെന്നും പ്രവർത്തിക്കുകയെന്നും തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ചെയ്യുന്നവന്റെ ആന്തരിക പ്രവൃത്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇത് പറയുമ്പം തന്നെ എനിക്ക് തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുന്നുള്ളൂ. എനിക്കിപ്പോഴും അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒട്ടും തന്നെ ശേഷിപ്പില്ലാതെ സ്വതന്ത്രമാക്കി എടുത്ത ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ യു ക്യാൻ സീ ദ മൂവ്മെന്റ് ഓഫ് ഗോഡ് വിത്തിൻ യു ബൈ ഗിവിംഗ് ദ വിൽ ആൻഡ് വർക്ക്. അതിനോട് നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ അകത്ത് ചേർന്ന് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രക്ഷിക്കപ്പെടുത്തിയ ദൈവദാസൻ എവിടെയാ കിടക്കുന്നത് ഇപ്പോഴും അറിയത്തില്ല, സ്ഥാനപ്പെടുത്തിയ പാസ്റ്ററുടെ പേര് പോലും മറന്നുപോയി. ബട്ട് സ്റ്റിൽ ദ ഗോഡ് ഈസ് മൂവിംഗ് ഇൻ മീ. എന്നിൽ ലക്ഷ തന്നവൻ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം പങ്കെടുത്ത് സ്ഥാനപ്പെട്ട കൂട്ടായ്മ കൂടി അപ്പം നുറുക്കിയ സഭ, ആ സഭയിലോട്ട് പോകുന്ന വഴി പോലും ഞാൻ മറന്നുപോയി. അത് ഒത്തിരി പഴക്കമാ. ബട്ട് എന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഇപ്പോഴും ഇച്ഛ തന്ന് എന്റെ ഉള്ളിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ടു റെക്കഗ്നൈസ് ഹിം. അവനെ അറിയുന്നിടത്തുനിന്നാണ് സ്പിരിച്വൽ ഗ്രോത്ത് വീണ്ടും ആരംഭിക്കുന്നത്. അതല്ലെങ്കിൽ എനിക്ക് അകത്തുള്ള വർക്കിനേക്കാൾ ഞാൻ എന്റെ ചുറ്റും നടക്കുന്ന കൂട്ടായ്മ യോഗവും പ്രാർത്ഥനയും എല്ലാം അവിടെ എന്റെ ആത്മീയത്തിന്റെ ഭക്തിയെ കണ്ടെത്താൻ ശ്രമിക്കും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ബട്ട് അകത്ത് ഈ പ്രവൃത്തി നടന്നവനാ അത് പ്രയോജനം. ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ പ്രസംഗത്തിന് വല്ല കുറവുണ്ടോ? ഉണ്ടോ? ഒരു കുറവില്ല. ഇനി നിങ്ങൾക്ക് ഒരാളെ ബോറടിച്ചാൽ അടുത്തയാളെ ദൈവം കൊണ്ടുതരിക. ആരെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പരാതി ഒന്നും പറയണ്ട, പരിശുദ്ധാത്മാ അടുത്തയാഴ്ച വേറെ ആളെ കൊണ്ടുവരിക. ഈ ഒരു നിയോഗം ഒന്നും വേറെ സഭയ്ക്കാത്തുന്നില്ല. അവിടെ അപ്പോയിന്റ് ചെയ്ത് 3 വർഷമായിട്ട് ആരെ പാസ്റ്ററാക്കിയ പുള്ളി പറയുന്ന മുടി ഞാൻ കേൾക്കണം. ഇന്ന ഏരിയ വേണം എന്നുള്ളത് ആവിയതായിരിക്കും പുള്ളി. ഇവരെല്ലാം മാറും പ്രിയുള്ളത്. അതുകൊണ്ടാണ് നിന്നെ അടുത്ത് അകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെ നീ കാണണം, അത് തിരിച്ചറിയണം. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് വളരെ കുറച്ചു പേരാ അതറിയുന്നത്. കാരണം അവർക്ക് സ്വതന്ത്രമാക്കണം അവരുടെ മനസ്സിനെ. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയമില്ല. മനസ്സും ഹൃദയവും സ്വതന്ത്രമാക്കി ഇതിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് നാം ഇങ്ങനെ വായിക്കുന്നത് ദിനവൃത്താന്തത്തിൽ, തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടത്. തന്നിൽ ഏകാഗ്രതയോടെ ഇരിക്കുന്നവന് മാത്രമേ കർത്താവ് തന്നെ കാണിക്കുന്നുള്ളൂ. ബ്രദറെ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്ക് ആ എക്സൈറ്റ്മെന്റ് കിട്ടുന്നില്ല. ഞങ്ങൾ ആ ഭാഗമൊക്കെ വായിച്ചു, പക്ഷെ ഞങ്ങൾക്ക് അതിൽ നിന്നൊരു രസം തോന്നുന്നില്ല. ക്യാമ്പ് കഴിഞ്ഞ ശേഷം ബ്രദറെ 6-7 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് അതിന്റെ രസമൊന്നും പോകുന്നില്ല. നിങ്ങളിപ്പോൾ ക്ഷീണിക്കാതെ പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് അതിലേക്ക് അങ്ങോട്ട് വരും. 2 പാട്ട് കഴിയുമ്പോൾ ഞങ്ങളങ്ങ് മടുക്കുന്നു. അറിയില്ല ഞാൻ അവൻ കൈവിട്ടിട്ടില്ല. ഹി ഈസ് വർക്കിംഗ് ഇൻ യു, വർക്കിംഗ് ഇൻ യു. പക്ഷെ മനസ്സും ഹൃദയവും ഒത്തിരി കാര്യത്തിൽ ഒക്കുപ്പെടായതുകൊണ്ട് ഇച്ഛിക്കാനും പ്രവർത്തിപ്പാനും തിരുവുള്ളം തോന്നിയവൻ അകത്ത് ഇത് തന്ന ശേഷം വെറുതെ കൈയും കെട്ടി നിൽക്കുക. നീ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്റെ ഉള്ളിൽ അങ്ങനത്തെ ഇച്ഛയൊന്നും വരുന്നില്ലല്ലോ. നിങ്ങൾ ആരും ഇച്ഛിച്ചാൽ ഞാനും വരാമെന്നുള്ളത് എന്റെ ഉള്ളിൽ ഇച്ഛ വരുന്നില്ലല്ലോ. കാരണമുണ്ട്, മറ്റു പല ഇച്ഛകളാൽ നാം പിടിക്കപ്പെട്ടിരിക്കുക. ഒരു കാര്യം ഉറപ്പാ, ആഴമായ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ ഹൃദയത്തെ ഒത്തിരി സ്വതന്ത്രമാക്കി എടുത്തേ പറ്റൂ, മനസ്സിനെ സ്വതന്ത്രമാക്കി എടുത്തേ പറ്റൂ. യു ഹാവ് ടു സെപ്പറേറ്റ് ഫ്രം മെനി അതർ തിങ്സ്, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്. എന്റെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി എന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഇച്ഛ തരുന്നുണ്ട്, എനിക്ക് ഇച്ഛ തരുന്നുണ്ട്. ഐ ആം ഗെറ്റിംഗ് മോട്ടിവേഷൻ. യെസ്, അവൻ എന്നെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. പാർട്ടിപ്പാൻ അവൻ എന്നെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്, പാടാൻ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ചിലരോട് ചെന്ന് സോറി പറയാൻ അവൻ എന്നെ ഉത്സാഹിപ്പിക്കുന്നുണ്ട്. ചിലരോട് നിരപ്പ് പറയാൻ അവൻ ഇച്ഛ തരുന്നുണ്ട്. ആ ഇച്ഛ തന്നെ ചെന്ന് വിടുകയല്ല, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കൃപ തരുന്നുണ്ട്. അങ്ങനെ എന്റെ ഉള്ളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചതിനെ തികയ്ക്കാൻ എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, അതാ യേശു നമുക്ക് തന്ന പിതാവ്. ഹി കണ്ടിന്യൂലി വർക്ക്, അവൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ ഒരു പിതാവിനെ ചിന്തിക്കാൻ പോലും, നമ്മുടെ വിചാരണെന്ന് അറിയാം, നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ നല്ലൊരു ശതമാനം പേരും ചിന്തിക്കുന്നത് ദൈവം ഒരു നിർഗുണ പരബ്രഹ്മമാണ്. പുള്ളിക്ക് വിശപ്പില്ല, വിശപ്പുണ്ടോ? ഇല്ല. കിടന്നുറങ്ങണോ? ബൈബിള് പറയുന്ന ഉറക്കം തൂങ്ങുന്ന പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു അധ്വാനം ഇല്ല. ദൈവത്തിന് പിന്നെ എന്നെ അധ്വാനം മുഴുവൻ സൃഷ്ടിച്ച ശേഷം സ്വസ്ഥനായെന്ന് പറയും. ഇനി ഒന്ന് സൃഷ്ടിക്കുകയും വേണ്ട. പക്ഷെ നിങ്ങൾക്കറിയാവോ, ഈ ഭൂമിയിൽ ആരൊക്കെ ഒരു പണിയില്ലാതിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന് എപ്പോഴും പണിയാണ്. കാരണം അറിയോ, 10 പേർ അവിടെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽ ആരംഭിച്ച പ്രവൃത്തി ദയക്കണം കർത്താവിന്. അതിന് അവർക്ക് വേണ്ടി ഇച്ഛ കൊടുത്തുകൊണ്ട് അവൻ 24 hours ഡ്യൂട്ടിയിലാ. രക്ഷിക്കപ്പെട്ടവൻ സ്വസ്ഥനായിട്ടിരിക്കുക. ആ ദൈവത്തെ നീ തിരിച്ചറിഞ്ഞ് അവനോട്, അവന്റെ പ്രവൃത്തിയോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ, യു വിൽ ഓട്ടോമാറ്റിക്കലി സെൻസ് ദാറ്റ് ഗോഡ് ഈസ് വർക്കിംഗ് മീ. ഒരു ക്യാമ്പ് കഴിഞ്ഞ ശേഷം ക്യാമ്പിന്റെ സ്പിരിറ്റിൽ നിന്ന് അങ്ങ് വിട്ടുപോകരുത്. ലിസൺ ഹിം, കോൺസെൻട്രേറ്റ് ചെയ്യും. അവനോടൊപ്പം സമയം ചെലവിടുക. അവനോടൊപ്പം നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഹാവ് എ ഗുഡ് മെഡിറ്റേഷൻ, ഹാവ് എ ക്വയറ്റ് ടൈം, ആൻഡ് യു വിൽ എക്സ്പീരിയൻസ് ദാറ്റ് ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു യു. ചില വീട്ടിൽ തന്നെ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു, ചിലരോട് സോറി പറയാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നു. യെസ്, ചില പാട്ടുകൾ ഉച്ചത്തിൽ പാടാൻ നിങ്ങളെ ഹേമിപ്പിക്കുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ട് ഇവിടെ വന്ന് യോഗത്തിൽ നിങ്ങളുടെ യോഗം ഒരു ശരിയായില്ല എന്ന് പറയരുത്. ആരെയും യോഗം കൊണ്ട് നന്നാക്കി എടുക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. യെസ്, എത്ര നല്ല സ്വയം. ഞങ്ങളൊക്കെ പോട്ടെ, ഞങ്ങളൊക്കെ വെറും ഞാഞ്ഞൂലുകളാന്ന് വിചാരിക്കുക. ഡി എൽ മൂടി വന്നാലും, സ്പർജൻ വന്ന് ഇവിടെ നിന്ന് പ്രസംഗിച്ചാലും, വാച്ച്മേനി എന്ന് വന്നാലും, നമ്മളിവരെയൊക്കെ വളരെ ബഹുമാനിക്കുന്നവരാ. You will not grow. ദൂരേക്ക് നോക്കരുത്, ദൂരേക്ക് നോക്കരുത്. ഭക്തൻ അകത്തു നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണണം. ഹി ഇസ് വർക്കിംഗ് ഇൻ മീ, ഇറ്റ് ഇസ് ഗുഡ് ന്യൂസ്. എന്റെ പിതാവ് ഇസ് വർക്കിംഗ്. എന്റെ 19 വാക്യം വളരെ രസമാണ്. അപ്പൊ ആ ഭാഗത്തേക്ക് ഒന്ന് വരാം, 5:19. അവനെ ആ നിലയിൽ അറിയുമ്പോൾ നമുക്കറിയാം ദൈവം മടി പിടിച്ചിരിക്കുന്നില്ല, കർത്താവ് ഉത്സുകനായിട്ടിരിക്കുന്നു. 5:19. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ്, നമ്മൾ വായിച്ചായിരുന്നു, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ, യെസ്, അവൻ ചെയ്യുന്നതെല്ലാം പുത്രന് അവണ്ണം തന്നെ ചെയ്യുന്നു. അപ്പൊ ഒരു കാര്യം നിങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്യണം. ഒരു അലിഗോറിക്കലായ ഇന്റർപ്രിട്ടേഷനും വേണ്ട ഇവിടെ. പിതാവ് ചെയ്ത് കാണുന്നത് പുത്രൻ എന്ത് ചെയ്യുന്നു? എന്താണ് യേശു തന്റെ ആത്മീയ വളർച്ചയിൽ സെൻസ് ചെയ്തെന്നറിയോ? There is my father working in me. യേശുവിന് നമ്മളെപ്പോലെ ഒരു ഡിസിപ്ലിൻഡ് കൂട്ടായ്മ യോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ബുധനാഴ്ച ഒരു കോട്ടേജ് മീറ്റിംഗും, വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥനയും, ഞായറാഴ്ച ആരാധനയൊന്നും, കർത്താവിന് അങ്ങനെ റുട്ടീൻ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കർത്താവ് എങ്ങനെയാണ് പിതാവിന്റെ ഹിതം തികച്ചെടുത്തത്? അവൻ എപ്പോഴും നോക്കുമ്പോ എന്നറിയോ, എപ്പോ സ്വർഗത്തിലോട്ട് നോക്കിയാലും പിതാവ് കിടന്നുറങ്ങുകയല്ല, പിതാവ് ഇരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുക, എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുക. പിതാവ് ഹി ഈസ് വർക്കിംഗ്. അതിന്റെ കർത്താവ് പറയുന്നുണ്ട്, പിതാവ് ഉയർപ്പിക്കുന്നത് പോലെ അല്ലെ. ആ വാക്യം നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? 21 അല്ലേ. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പിതാവ് എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ച് ഉണർത്തി ജീവിപ്പിച്ചായിട്ട് നിങ്ങൾക്കറിയാവോ? പിതാവ് മരിച്ചവരെ ജീവിപ്പിച്ച് ഉണർത്തുന്നത് പോലെ പുത്രനും. എപ്പോ യേശു സ്വർഗത്തിലേക്ക് നോക്കുമ്പോഴും യേശു സെൻസ് ചെയ്തൊരു കാര്യമുണ്ട്, മൈ ഫാദർ ഈസ് ഓൾവേസ് ബിസി, ഹിസ് വർക്കിംഗ് ഫോർ സംതിങ് എൽസ്. എന്തിന്റെയോ പൂർത്തീകരണത്തിനായിട്ട് അവനങ്ങ് സമയം ചെലവിടുക. ഹിസ് ഫോക്കസിംഗ്. അവൻ കണ്ടു ചില മരിച്ചവരെ അവൻ ഉയർപ്പിക്കുന്നു, പക്ഷെ അവൻ അവിടെ ഉയർപ്പിച്ചിട്ടില്ലല്ലോ.
ഹല്ലേലൂയ. ആരെയെങ്കിലും ദൈവത്തിന്റെ ദാസന്മാർ ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭൂമിയിൽ ഉയർപ്പിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പുത്രൻ കണ്ട കാഴ്ച എന്നറിയോ, അവൻ അവിടെ ആദ്യം അത് ഉയർപ്പിച്ചു നിർത്തി. ഈ കാഴ്ച യേശു തന്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് ഹി ഓൾവേസ് സെൻസ് ദ ഫാദേഴ്സ് വർക്ക് വിതിൻ ഹിം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം അകത്തു നിന്ന് പുറത്തേക്കുള്ളതാണ്. ദൈവം നിന്നെ ലീഡ് ചെയ്തപ്പോൾ നിനക്കൊന്നും അറിയാൻ പറ്റാതെ നിന്നെ അവിടെ കൊണ്ടുവന്നു, പക്ഷെ അവൻ നിന്നെ ഗൈഡ് ചെയ്യുമ്പോൾ നീ ആ വർക്കിനോടൊന്ന് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കണം. യെസ് ഫാദർ, ഐ ആം ഐ സറണ്ടർ. ദിയോഗം തരും, ഇച്ച തരും, വില്ലു തരും, അത് വർക്കാക്കി എടുക്കാൻ കൃപ തരും. അത് മാറി നിൽക്കത്തില്ല. ഹല്ലേലൂയ. ഒന്ന്, നിരക്ഷ സംബന്ധിച്ച് അതിന്റെ ഇനിഷ്യേറ്ററിനെ തിരിച്ചറിയുക. ഗോഡ് ദ ഫാദർ ഇസ് വർക്കിംഗ്. നിരപ്പിച്ച ശേഷം എത്രയധികം ജീവന്. ഇനി നമ്മൾ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമായിരുന്നു 8:10, ഞാൻ അന്ന് അവരുടെ ഉള്ളിൽ, അല്ലെ, ന്യായപ്രമാണത്തെ സംബന്ധിച്ച് എബ്രായ ലേഖനം 8:10 വാക്യമാണ്.
ഈ കാലം കഴിഞ്ഞ ശേഷം
ഇനി ഒരു കാലം വരുന്നുണ്ട്, ഇതുവരെ ഇല്ലാത്ത ഒരു കാലം. ആ കാലത്തിന്റെ പ്രത്യേകത എന്താ?
ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടു ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ
ഹൃദയങ്ങളിൽ എഴുതി കിട്ടിയ ഒരു ജീവിതം. ദൈവത്തിന്റെ ഇച്ഛ അകത്ത് എഴുതി കിട്ടിയവർ, ഇങ്ങനെ ഒരു ജീവിതമുണ്ട്. ഇത് ഈ കാലം കഴിഞ്ഞ ശേഷം ഇതുവരെ ഇല്ലാത്ത ഒരു കാലം വരാൻ പോവുക എന്ന് അന്ന് കർത്താവ് പറയുക. ഞാൻ എന്ത് ചെയ്യും? അവരെ ആരും പുറത്തുനിന്ന് ഉപദേശിക്കേണ്ട ആവശ്യം വരത്തില്ല. ഈസ് ഇറ്റ് ട്രൂ വിത്ത് യു? ആർ യു ഹിയറിംഗ് വിത്ത് യു ഓർ ഓൾവേസ് യു വാണ്ട് ഹിയർ ഫ്രം ഔട്ട്സൈഡ്? ഞാൻ അത് അവന്റെ ഉള്ളിലെഴുതും. അവനകത്ത് ഇത് മനസ്സിലാക്കിയെടുത്തവനാ, അവനകത്ത് ഇത് സെൻസ് ചെയ്തവനാ, ഞാൻ അവന്റെ അകത്ത് ഇത് ചെയ്യും. ഹല്ലേലൂയ. ഇതാർക്കാന്ന് പറയാവോ? തന്റെ പ്രവൃത്തി കാണിച്ചു കൊടുക്കുന്നു, തന്റെ പ്രവൃത്തി അവൻ സെൻസ് ചെയ്യുന്ന ആരാന്നറിയാവോ? അതാ നമ്മള് യോഹന്നാൻ 5:19 പിതാവ് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്റെ പ്രവൃത്തി എനിക്ക് കാണിച്ചു തരും. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള സ്നേഹക്കൂട്ടായ്മയിൽ ട്യൂണ്ടായിരിക്കുന്നു, അവന് തന്റെ പ്രവൃത്തി ദൈവം എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. എന്താണ് നിങ്ങൾക്ക് ഒരു പ്രവൃത്തി ആന്തരികമായി നടക്കുന്നതിനെ തിരിച്ചറിയാതെ നമുക്ക് പെട്ടെന്ന് പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം സെൻസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പെടുന്നത്. ചുമ്മാ നിൽക്കുന്ന ഒരു മരത്തെ ആരും ശ്രദ്ധിക്കത്തില്ല, ആ മരം ആടി ഒലഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും. വഴി ചുമ്മാ കിടക്കുന്ന ഒരു കാറ് കണ്ട ആരും ശ്രദ്ധിക്കത്തില്ല, ചീറിപ്പാഞ്ഞു വരുവാണെങ്കിൽ കാറിനെ ശ്രദ്ധിക്കും. സോ നമ്മുടെ അറ്റൻഷൻ എവിടേക്കാണ് പോകുന്നത്? മൂവ് ചെയ്യുന്ന സാധനങ്ങളിലേക്ക്. ഇതുപോലൊരു മൂവ്മെന്റ് ഉള്ളിൽ നടക്കുന്നത് പുത്രൻ എപ്പോഴും സെൻസ് ചെയ്യുന്നുണ്ട്. തന്നെ ഉപേക്ഷിച്ചപ്പോഴും തന്നെ കൈവിട്ടപ്പോഴും തനിക്ക് തന്നെ തള്ളിക്കളയാൻ വേണ്ടിയുള്ള പൈസ പോക്കറ്റിലിട്ടപ്പോഴും തന്നെ ആരും വിശ്വസിക്കാതെ തനിക്ക് ഒരത്ഭുതവും ചെയ്യാൻ കഴിയാതെ വന്നപ്പോഴും പിതാവേ നീ എന്നെ അറിയുന്നു എന്ന് ചെന്ന് പിതാവിന്റെ അടുക്കൽ പറയാൻ അവന് കഴിഞ്ഞാണെന്നറിയോ? തന്റെ പുറമേയുള്ള പ്രവൃത്തികളെല്ലാം നിശ്ചലമായിക്കൊണ്ടിരിക്കുമ്പോഴും അവനകത്ത് തന്നിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിതാവിനെ തിരിച്ചറിയുകയാണ്. എന്നെ ഏത് കാര്യത്തിനുവേണ്ടി ഇവിടേക്ക് വിട്ടോ? അവൻ എന്നിൽ ഇച്ഛതന്ന് എന്നെ മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് യേശു പറയാ, എന്നെ പിതാവ് സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ എനിക്കിതെല്ലാം കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തിയോളജി അറിഞ്ഞ് ഇതുമായിട്ട് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ പ്രവൃത്തിയെ തിരിച്ചറിയാൻ കഴിയത്തില്ല. ഹി വിൽ നെവർ ഷോ യു വാട്ട് ഹി ഈസ് വർക്കിംഗ് ഇൻ യു. അവനെ സ്നേഹിക്കുന്നതിലൂടെ അവനത് കാണിച്ചു തരും. അകത്ത് നിങ്ങൾക്ക് സമയമുണ്ടാകും, വ്യക്തിപരമായ സമയമുണ്ടാകും. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാലും എത്ര അധ്യായം ബൈബിൾ വായിച്ചാലും ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളോട് പറയുകയാണ്, അവൻ നിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയുടെ ശാന്തമായ ശബ്ദം, അവൻ നിന്നെ ഇച്ഛയിലേക്ക് നയിക്കുന്നതിന്റെ ശബ്ദം, നീ രക്ഷയ്ക്കായി പ്രവർത്തിപ്പാൻ നിന്റെ ഉള്ളിൽ തന്റെ പ്രവൃത്തി കൊണ്ടുവരുന്നതിന്റെ ശാന്തമായ ശബ്ദത്തെ നീ കാണണം. യേശു കണ്ടു. യേശു പറയുക, അവൻ ഉയർപ്പിക്കുന്നത് ഞാൻ കണ്ടു, നിന്നെ എത്രയധികം കാണിക്കും. ഹല്ലേലൂയ. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക.
സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈ വർക്ക് സെൻസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. വായിക്കണ്ട, യോഹന്നാൻ 14 നാം വായിക്കുന്നുണ്ട്, എന്നെ സ്നേഹിച്ച എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനെ ഞാനും സ്നേഹിക്കും. ഇതൊക്കെ വേദവസ്ഥത്തിലെ ഒത്തിരി സത്യങ്ങളാണ്, നമുക്കതൊന്നും മനസ്സിലാകത്തില്ല. ഒരു കൂട്ടർക്ക് ഇതൊക്കെ ഒരു പഠന വിഷയം മാത്രമായിട്ട് ഇപ്പോഴും ഇരിക്കുക, ഇനിയും വ്യാഖ്യാനിക്കാനായിട്ട് ഇരിക്കുന്നുള്ളവർ. ഞാനും പിതാവും അവന്റെ അടുക്കൽ വരും. ഇസ് ഇറ്റ് ട്രൂ? ഇതൊക്കെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ബ്രദർ, ആഫ്റ്റർ സ്പെൻഡിങ് 10 years ഇൻ ദ ചർച്ച്, ഐ ഡു നോട്ട് ഫീൽ ദാറ്റ് ദ സൺ ആൻഡ് ഫാദർ ഇസ് കമ്മിങ് ആൻഡ് സ്റ്റാൻഡിങ് വിത്ത് മീ. ഞാനൊന്നും സെൻസ് ചെയ്യുന്നില്ല ബ്രദർ. വൈ? നിന്റെ ഹൃദയത്തെ സ്വതന്ത്രമാക്കേണ്ടിടത്തുനിന്നും പൂർണ്ണമായി സ്വതന്ത്രമാക്കാൻ കഴിയുന്നില്ല. നിനക്ക് ദൈവത്തോട് ഒരു ലവ് ട്യൂണിലിരിക്കാൻ കഴിയുന്നില്ല. നിനക്ക് ഭക്തി നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയ ഇന്നത്തെ ഭക്തി, നാളത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയ ഇന്നത്തെ ഭക്തി, നാളത്തെ നീടിനു വേണ്ടിയ ഇന്നത്തെ ഭക്തി, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയ നിനക്ക് ഇന്നത്തെ ഭക്തി, അല്ലാതെ അവനോടുള്ള സ്നേഹ കൂട്ടായ്മയ്ക്കല്ല ഇന്ന് നീ ഭക്തിക്ക് അർത്ഥം കാണുന്നത്. അതുകൊണ്ട് നിനക്ക് അത് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ റിമൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? മുകളിലെ കൊച്ചു മഞ്ഞകട്ടകൾ പോലെ. അത് ഈ സഭയുടെ ആത്മീയ ശുശ്രൂഷകൾ മുഖാന്തരം. യു ഹാവ് സം മൂവ്മെന്റ് ഹാപ്പനിങ്. മൂന്നാമത്, പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവം ഈ പ്രവൃത്തി നമ്മളെ ചെയ്തെടുക്കുന്നത്. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, നമുക്കിതൊക്കെ ഒരു പഠന വിഷയമായിട്ട് എടുക്കാം. ആർ യു ലിസണിങ് ദ വോയിസ് ഓഫ് സ്പിരിറ്റ് ആൻഡ് ദ ഗൈഡൻസ് ഓഫ് സ്പിരിറ്റ്, ദ പ്രോംപ്റ്റിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ്? ഇതൊക്കെ വേദവസ്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സത്യമാണോ? എന്തുകൊണ്ടാണെന്നറിയാവോ നമുക്ക് ഈ വർക്കിനെ തിരിച്ചറിയാം? ഞാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്പെഷ്യലായിട്ട് പറയാം. ഒന്ന്, വി ഡു നോട്ട് വാല്യൂ ദ തിങ്സ് ഓഫ് ഗോഡ്. നമ്മൾ വാല്യൂ ചെയ്യാത്തൊരു കാര്യത്തിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. അവരെയുള്ളു ഒരു ഉദാഹരണം പറയാം. എന്നെ സ്നേഹിക്കുന്നതിന്റെ അടുക്കൽ ഞാനും പിതാവും വന്ന് അവനോടൊപ്പം വസിക്കും എന്ന് പറയുന്നതിനെ വാല്യൂ ചെയ്യാത്തടത്തോളം കാലം യു വിൽ നെവർ എന്റർ ഇൻ ടു ദാറ്റ് റിയാലിറ്റി. ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, നിന്റെ ഹൃദയം വിലമതിക്കുന്നതിലേക്ക് നിന്റെ മനസ്സിന് ചെന്നു കയറാൻ പറ്റത്തുള്ളൂ. നീ ഏത് കാര്യത്തെ സത്യമെന്ന് അംഗീകരിക്കുന്നു അവിടേക്ക് മാത്രമേ നിന്റെ ആത്മാവിന് പ്രയാണമുണ്ടാകത്തുള്ളൂ. നീ വിലമതിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നിനക്ക് ചെന്നു കയറാൻ പറ്റത്തില്ല. നീ അർത്ഥം കൽപ്പിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നീ ചെന്നു കയറുമെന്ന് വിചാരിക്കരുത്. ഇഫ് വാട്ട് യു വാല്യൂ, ദാറ്റ് തിങ് ഓൺലി യു ക്യാൻ എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. ഞാനത് വാല്യൂ ചെയ്യുന്നില്ല. എന്റെ കർത്താവിനെ എത്ര സ്നേഹിച്ചാലും പിതാവും പുത്രനൊന്നും എന്റെ അടുത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ആർക്കും വലിയ ദോഷമൊന്നും ചെയ്യാതെ ഇങ്ങനെ പോകണം എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഈ രീതി വാല്യൂ ചെയ്താൽ പിതാവും പുത്രനും പോയിട്ട് ആരും എന്റെ അടുക്ക വരത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിൽ നടത്തും. യു ഹാവ് ടു വാല്യൂ ഇറ്റ് ദാറ്റ് വേർഡ്സ്. ദൈവമേ, ഇത് സത്യമാണെങ്കിൽ, ഈ വചന സത്യമാണെങ്കിൽ, യു ക്യാൻ ലീഡ് മീ ആൻഡ് ഗൈഡ് മീ ആൻഡ് ഐ വാല്യൂ ഇറ്റ്. ഇഫ് യു വാല്യൂ ദ തിങ്സ് ഓഫ് ഗോഡ്, you will start valuing the work of God. നിന്റെ അകത്ത് നടക്കുന്ന ദൈവപ്രവൃത്തി നീ വാല്യൂ ചെയ്യാൻ കഴിയും. ഇത് തിരിച്ചറിയാതെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബ്രദറെ, ഞങ്ങൾക്ക് ഒരു ശബ്ദം, ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന വിനോയ് ബ്രദറിന്റെ ശബ്ദമാണ്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമല്ല. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു, എനിക്കറിയത്തില്ല ബ്രദർ. ഇതൊന്നും ഞങ്ങളുടെ കാര്യമല്ല. എന്താണെന്നറിയാവോ? ഇതൊക്കെ പറയുമ്പോഴും വീടിനോട് വാല്യൂ വിലമതിക്കുക, വിലമതിക്കുക, വിലമതിക്കുക. ആത്മാവ് എന്നോട് സംസാരിക്കും, വിലമതിക്കുക. എന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തികയ്ക്കാൻ എന്റെ ഉള്ളിൽ ഇച്ഛ തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ യു വാല്യൂ ഇറ്റ്, വാല്യൂ ഇറ്റ്. ബട്ട് യു പ്രേ, യു വാല്യൂ ഇറ്റ്. നീ വിലമതിക്കുമ്പോൾ നീ അതിനെ സെൻസ് ചെയ്യാൻ തുടങ്ങും, സെൻസ് ചെയ്യണം. ദ തേർഡ് റീഡ്സ് ഇസ്, വി ഡു നോട്ട് വാല്യൂ ദ തിങ്സ്. ഒന്ന്, നിന്റെ രക്ഷയുടെ ഇനിഷ്യേറ്ററായ പിതാവിന്റെ സജീവമായ പ്രവൃത്തിയെക്കുറിച്ച് നീ ബോധമുള്ളവനാകുക. രണ്ട്, ട്യൂൺഡ് ഇൻ ലവ് സോ ദാറ്റ് ഹി വിൽ ഷോ ഹിസ് വർക്ക്. മൂന്ന്, നിന്റെ ഹൃദയത്തിൽ ദൈവീ കാര്യങ്ങളെ വാല്യൂ ചെയ്യാൻ നീ തീരുമാനിക്കുക. ഒന്നും അനുഭവിക്കുന്നില്ല, ബട്ട് യു സ്റ്റാർട്ട് വാല്യൂയിങ് ഇറ്റ്. നിനക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നില്ല, പക്ഷെ നീ അതിനെ വാല്യൂ ചെയ്യുക, വാല്യൂ ചെയ്യുക, വാല്യൂ ചെയ്യുക. നിനക്കറിയാവോ, കനാൻ നാട്ടിൽ നിന്ന് പോന്നിട്ട് രണ്ടുപേരെ അകത്ത് കയറിയത് പോകുന്നതിൽ യോശുവായും കാലേ, ബാക്കി ഒരുത്തനും കയറിയില്ല. നീ വിലമതിക്കാത്തതിലേക്ക് ദൈവം നിന്നെ വലിച്ചു കയറ്റത്തുന്നില്ല. നിന്റെ ഹൃദയത്തിൽ നീ വാല്യൂ ചെയ്യാത്തതിലേക്ക് നിന്നെ ഇടിച്ചു കയറ്റത്തില്ല. ഇഫ് യു ഡു നോട്ട് വാല്യൂ ദ ലൈഫ് ഓഫ് കനാൻ, യു വിൽ പെരിഷ് ഹിയർ. ബട്ട് ടു പേഴ്സൺ, രണ്ടുപേരെ അതിനെ വാല്യൂ ചെയ്തു. ദ പ്രോമിസ് ഓഫ് ഗോഡ്, ദേ വാല്യൂ ഇറ്റ്. മറ്റവർ പറഞ്ഞു, എന്തോ പ്രോമിസാണ്, നമ്മൾ ചത്തുപോകും, അമ്മ കൈ ഉമ്മെടുത്ത് ദേവത്തിട്ടാ പപ്പടപൂളിയാവും, നമ്മൾ അങ്ങോട്ടൊന്നും പോവുകയോ വേണ്ട. ദേ ഡു നോട്ട് വാല്യൂ ഇറ്റ്.
ദൈവത്തിന്റെ സഭയെ, ഇന്നർ ക്രിസ്ത്യൻ ലൈഫിനെ നിങ്ങൾ വാല്യൂ ചെയ്യണം. നിങ്ങൾ കൂട്ടായ്മ വാല്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കർത്തൃമേശ വാല്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കോട്ടേജ് മീറ്റിംഗ് വാല്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആരാധിക്കാൻ കൈവെക്കണം എന്ന് പറയുമ്പോൾ അത് വാല്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് യു ഡു നോട്ട് വാല്യൂ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ്. സ്പിരിറ്റിന്റെ ശബ്ദം അത് വാല്യൂ ചെയ്യുന്നില്ല. ദൈവാത്മാവിനെ സംസാരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല. സ്നേഹിച്ചാൽ പിതാവും പുത്രനും എന്റെ അടുക്കൽ വന്ന് എന്നോടൊപ്പം വസിക്കുമെന്ന് നിങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല. ആത്മാവ് സകല സത്യത്തിൽ വഴി നടത്തുമെന്ന് നിങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല. ദെയർഫോർ യു ഡു നോട്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. പിന്നെ ആകപ്പാടെ ആശ്വാസം ഈ കൂട്ടായ്മയല്ലേ ബ്രദർ? അത് ഒരു പ്രധാന ഒരു അഞ്ചു മിനിറ്റോട് എടുക്കുക. ആത്മാവ് അണ്ടർസ്റ്റാൻഡിങ് ദ സ്പിരിറ്റ്. ഒരു വാക്യം പെട്ടെന്ന് വായിക്കുക. എബ്രായലേഖനം 8:23, സോറി റോമാലേഖനം 8:23.
മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ സർവ്വസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങിയീറ്റുന്നോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും.
ഒരു നിമിഷം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം,
നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു.
ആമേൻ. മുകളിൽ ഒരു കാര്യം പറഞ്ഞു വരികയാണ്, സകല സൃഷ്ടിയും വീണ്ടെടുപ്പിനായിട്ട് ഞരങ്ങിക്കൊണ്ട് ഇരിക്കും. ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്നറിയോ, ഇതിനെ റിഡീം ചെയ്യണം. ഈ വീണുപോയതിനെ എല്ലാം റിഡീം ചെയ്യണം, വീണ്ടെടുക്കണം, പുതുക്കണം. സകല സൃഷ്ടിയും വീണ്ടെടുപ്പിനായി ഞരങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം രക്ഷിക്കപ്പെട്ട ദൈവ മക്കളുടെ ഉള്ളിൽ ആദ്യദാനമായി പരിശുദ്ധാത്മാവിനെ നൽകി. ഈ ആദ്യദാനമായ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തെടുക്കുകയാണ് അവന്റെ ഉള്ളിൽ. എന്താണെന്നറിയോ, അവനെയും വീണ്ടെടുപ്പിനായിട്ട് ഞരക്കാനായിട്ട് കർത്താവ് പ്രവർത്തിക്കുക. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ വരുമ്പോഴും നാം പലപ്പോഴും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം 8:23, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? എന്താ എന്താ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പുള്ളിക്കൊരു ഞരക്കമുണ്ട്. എന്നാ ഞരക്ക? എന്താ ഞരക്കം? അവർക്കെല്ലാം ഉണ്ട്, എനിക്ക് മാത്രം ഇല്ല. ആ ഞരക്കമാണോ?
അല്ല.
ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവന്റെ ഞരക്കത്തെ കുറിച്ച് പറയുന്നത് എന്താ? അവനും വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. സോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ പ്രോംപ്റ്റിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ്, നിങ്ങൾ ആദ്യം അനുഭവിക്കുന്ന എന്നാണെന്നറിയോ?
നിങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഞരക്കമാണ്.
ഒരു ഭക്തൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ആദ്യദാനം ലഭിച്ച ശേഷം ഇവിടെ ജീവിക്കാവുന്ന ആർക്കും തോന്നലുണ്ടാകത്തില്ല, കാരണം വീണ്ടെടുപ്പിനായിട്ട് അവൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഇഫ് ദിസ് വേൾഡ് ഈസ് കംഫർട്ടബിൾ ഫോർ ഹിം, ഇറ്റ് മീൻസ് ദാറ്റ് യു ഡിഡ് നോട്ട് റിസീവ് ദ ഹോളി സ്പിരിറ്റ്. കാരണം ആത്മാവിന്റെ ആദ്യത്തെ പ്രവൃത്തി തന്നെ നിന്നെ ഇവിടെ ഇട്ട് ഞെരുക്കുക എന്നുള്ള, എത്രയും വേഗം വീണ്ടെടുപ്പിനായിട്ട് നിന്നെ ദാഹിപ്പിക്കുക എന്നുള്ള. ഡു യു എക്സ്പീരിയൻസ് ദാറ്റ് സ്പിരിറ്റ് വർക്കിംഗ് ഇൻ യു ഇൻസൈഡ്? ഇത് യോഗത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല, ഇത് നിങ്ങളുടെ ബുധനാഴ്ചത്തെ കോട്ടേജ് മീറ്റിംഗ് നടക്കുന്ന കാര്യമില്ല, ഇതൊരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യമില്ല. ദിസ് ഈസ് ദ വർക്ക് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ യു. ആ ആദ്യദാനം, ആ ആത്മാവിന്റെ പ്രോംപ്റ്റിംഗ് നിങ്ങളുടെ ഹൃദയത്തിൽ തിരിച്ചറിയുമ്പോൾ യു എക്സ്പീരിയൻസ് ദാറ്റ് ദിസ് ഈസ് നോട്ട് മൈ കംഫർട്ടബിൾ പ്ലേസ്. എന്റെ ഉള്ളിൽ ഒരു ലോങ്ങിങ് ഉണ്ട്, എന്നൊരു ലോങ്ങിങ് ഉണ്ട്, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ വന്നതിന്റെ അടയാളം അന്യഭാഷയല്ല, പരിശുദ്ധാത്മാ വന്നതിന്റെ അടയാളം പ്രവചനമല്ല, പരിശുദ്ധാത്മാവ് വന്നതിന്റെ അടയാളം നിനക്ക് ഇതല്ല സ്വന്തമെന്ന തോന്നൽ, ഹാലലൂയ, മറ്റൊന്നിനു വേണ്ടിയുള്ള ഒരു ലോങ്ങിങ് നിന്റെ ഉള്ളിൽ നരുന്നതാണ് ആത്മാവിന്റെ ആദ്യദാനവും ആദ്യ പ്രവൃത്തി. ഇത് അകത്ത് നടക്കുന്നതാ.
അയ്യോ ബ്രദറെ, ഞങ്ങളോടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ആരെയും നിങ്ങൾ ഇനി ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് യോഹന്നാൻ 2 എഴുതിയിട്ടുണ്ട്, നിങ്ങളിൽ അഭിഷേകം ഇരിപ്പുണ്ടല്ലോ അല്ലെ, ഇനി നിങ്ങളെ ആരും പറഞ്ഞു മനസ്സിലാക്കി
തരണ്ട. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കം, ആ ഹയർ ലൈഫിലേക്ക് വരിക. നിന്റെ ഉള്ളിലെ പ്രവൃത്തിയെ കണ്ട് അവിടെ നിന്ന് നിന്റെ ജീവിതം അകത്തുനിന്ന് പുറത്തേക്ക് വരിക. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക്, ക്രിസ്തീയ ജീവിതം അകത്തുനിന്ന് പുറത്തേക്കുള്ളതാണ്.
അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞത്, ദൈവരാജ്യം മാവിന്റെ അകത്ത് കുഴച്ച് മാവിന്റെ അകത്ത് വെച്ചിരിക്കുന്ന പുളിപ്പിനോട് സദൃശ്യം. അത് അകത്ത് നിന്ന് പുറത്തേക്ക് വരിക, മുഴുവനും മാവിനെ പുളിപ്പിക്കുവോളും അകത്ത്. അതാ നിന്റെ അകത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ നടന്ന കൊണ്ടുവച്ച പുളിപ്പ് ഓരോ ദിവസം ചെല്ലുന്തോറും നിന്റെ പിണ്ടത്തെ മൊത്തം പുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആത്മാവിന്റെ ദീപമായി കത്തി, അത് സോളിലേക്ക് വന്നു, അത് ബോഡിയിലേക്ക് വന്നു. അങ്ങനെ ദേഹം ദേഹി ആത്മാവ് ഒരുപോലെ ദൈവത്തിന്റെ മുമ്പിൽ ശുദ്ധീകരിക്കപ്പെട്ട് നിൽക്കുക. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം. നമ്മൾ എപ്പോഴും ചിന്തിക്കുക ചെയ്യുന്നതിനറിയോ, പുറത്തുനിന്ന് അകത്തോട്ട് അടിച്ചിരിക്കാൻ ശ്രമിക്കുക, വെരി ഡിഫിക്കൽട്ട്. അതിനെല്ലാം ഒരു 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 കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ദിസ് ഈസ് ദിസ് യു ഹാവ് ടു സെൻസ് ഇറ്റ്. ഹല്ലേലൂയ, നമുക്ക് അങ്ങനെ അനുഭവിക്കാൻ കഴിയും. ആത്മാവ് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ, ആത്മാവ് ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നെങ്കിൽ, ഡു യു വാല്യൂ ഇറ്റ്? നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും നിങ്ങളുടെ അനുഭവത്തിൽപ്പെട്ട കാര്യങ്ങളല്ല. ബട്ട് ടുഡേ യു വാല്യൂ ഇറ്റ്? ദൈവമേ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വീണ്ടെടുപ്പിന്റെ ഒരു ഞെരക്കമില്ലല്ലോ കർത്താവേ. ബിക്കോസ് ഐ ഡു നോട്ട് വാല്യൂ ദ വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്. കേൾക്കുക, അങ്ങനെ അകത്ത് പ്രവൃത്തി നടക്കുന്ന ഒരു ദൈവസഭ, അവർ മറ്റുള്ളവരെല്ലാം ഒരു സൈഡിലോട്ട് ഒഴുകുമ്പോൾ അവർ മറുസൈഡിലോട്ട് ഒഴുകുന്നവരാണ്. നമുക്കൊരു നല്ല ദൈവത്തെ കെട്ടിട്ടുണ്ട്, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പകുതി 15 വർഷം കഴിഞ്ഞ് ഇട്ടേച്ച് കളയുന്ന ഒരു ദൈവമല്ല. ഈ രക്ഷയ്ക്കായിട്ട് നീ ഒന്ന് പ്രവർത്തിക്കാൻ ഉത്സാഹിക്കണം. പക്ഷേ ഇച്ഛ തന്നുകൊണ്ട് ആഗ്രഹം തന്നുകൊണ്ട് നിന്റെ പുറകെ നിൽക്കുന്ന ഒരു പിതാവ്. ഹല്ലേലൂയ. അവനാണതിന് തുടക്കമിട്ടെങ്കിൽ പുത്രൻ മുഖാന്തരം പിതാവിനോട് അടുക്കുന്നവർക്ക് രക്ഷ പൂർത്തി വരുത്തുന്ന കാര്യത്തിൽ ദൈവത്തിന് മറ്റ് കാരണം, ദൈവത്തിന്റെ പ്രമോദം ചന്ദ്രനിലല്ല, ദൈവത്തിന്റെ പ്രമോദം നക്ഷത്രങ്ങൾക്കകത്തല്ല, ദൈവത്തിന്റെ പ്രമോദം സൂര്യന്റെ അകത്തല്ല, ദൈവത്തിന്റെ പ്രമോദം ഭൂമിയിലുള്ള ഒരു സൃഷ്ടിക്കകത്തുമല്ല. എന്നുതൊട്ടാണ് ദൈവം തന്റെ പ്രമോദം തന്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വെച്ചിട്ടുണ്ടോ, അവർക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയിലാണ് അവനെപ്പോഴും ജാഗ്രത ഉള്ളവനായിരിക്കും. ഹി ഈസ് വർക്കിംഗ് ഫോർ മീ ആൻഡ് ഐ അക്നോളജ് ഹിം. ഹല്ലേലൂയ. അവസാനത്തെ കാര്യം, ദൈവത്തെ തന്നെ അഭിലഷിക്കാതെ എന്റെ ഉള്ളിൽ നടക്കുന്ന ദൈവപ്രവൃത്തി എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല. ദൈവത്തെ തന്നെ അഭിലഷിക്കുന്നവന് മാത്രമേ ദൈവത്തെ തന്നെ അഭിലഷിക്കാം. ദാവീദ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം, ഈ വർഷം കൂടെ കർത്താവ് ഒരു 3 കാര്യം ചോദിച്ചോട്ടെ എന്നല്ല, ഈ വർഷവും അടുത്ത വർഷവും ഒറ്റ കാര്യമാണ് ഞങ്ങൾക്ക് കുടുംബമായിട്ടുള്ളത്, അവനെ അവന്റെ മനോഹരം. ദൈവത്തെ തന്നെ അഭിലഷിക്കുന്നവന് ദൈവം തന്നെത്താൻ ബലവാനെന്ന് കാണിച്ചു കൊടുക്കും. പ്രിയമുള്ളവരെ, വേദവസം തുറക്കുമ്പോൾ ആദ്യത്തെ പേജിലെ ആദ്യത്തെ വാക്യം എന്താ? ആകാശം ഭൂമി ദൈവം സൃഷ്ടിച്ചു, ഭൂമി പാഴായി ശൂന്യമായി, ആഴത്തിൽ മീതെ ഇരൾ. ആ 3 ഒന്ന് കാണാതെ പിടിച്ച്, പാഴ ശൂന്യം ഇരുൾ. പക്ഷെ അടുത്ത വാക്യം എന്നാണെന്നറിയോ? ഗോഡ് വാൻസ്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു. ഗോഡ് ഈസ് വർക്കിംഗ്. പാഴായത് കണ്ട ശേഷം, ഇരുണ്ടത് കണ്ട ശേഷം, ശൂന്യമായത് കണ്ട ശേഷം അവൻ അങ്ങ് ഇരിക്കുന്നില്ല. ഹി ഈസ് വർക്കിംഗ്. നിങ്ങൾക്കറിയാവോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭൂമിയിൽ ജീവൻ ഉത്ഭവിക്കാൻ തുടങ്ങി, സൂര്യകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി, മണ്ണിനിടയിൽ നിന്നും ചെടികൾ വളരാൻ തുടങ്ങി, ജീവജാലങ്ങളുടെ ചലനങ്ങളുണ്ടായി, എല്ലാം അതിന്റെ ഓർഡറിലേക്ക് വന്നു. ബിക്കോസ് ഹി ഈസ് വർക്കിംഗ്, അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ വർക്ക് അവൻ നിന്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ ചിന്തിക്കരുത്, 1988 ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു എന്ന്. അതിനേക്കാൾ എത്രയധികമായി നിന്നിപ്പോൾ ജീവന്റെ പ്രവൃത്തി ദൈവത്തിന് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയും. വലിയ കാര്യങ്ങൾ ദൈവം നിന്റെ ഉള്ളിൽ ചെയ്യുമ്പോൾ നിനക്ക് അതിനോടൊന്ന് കോപ്പറേറ്റ് ചെയ്ത് പോകാൻ കഴിയാത്തപ്പോൾ ദൈവം എത്ര ദുഃഖിതനാണ്. നിനക്കറിയോ, ഇസ്രായേലാക്കാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യന് ദർശനം കാണിക്കുക, പുള്ളി എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നതെന്നറിയോ, എന്റെ പൊന്ന ദൈവം, അങ്ങോട്ട് പോകുമ്പോൾ പട്ടി കടിക്കാൻ സൂക്ഷിക്കണം, ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി മറിയാതെ സൂക്ഷിക്കണം, അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സൂക്ഷിച്ചാൽ ഞാൻ എന്താ ചെയ്യാം, നിനക്ക് എല്ലാത്തിലും 0.5 കൊടുത്തോളാം. പുള്ളിക്കാകപ്പാടെ മനസ്സിലായി ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞ ശേഷം, എന്റെ കർത്താവ് എങ്ങനെയാണ് സ്വർഗത്തിൽ പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്വർഗത്തിൽ പോകാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നു, അവർക്കാർക്കും ദൈവപ്രവൃത്തി തിരിച്ചറിയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ പറയുന്ന ഇത്ര, ദൈവം എന്താ പറഞ്ഞു വെച്ചേ, നിന്നെ ഞാൻ ഇസ്രായേലാക്കും, അവൻ എന്താ പറഞ്ഞു നിൽക്കുന്നത്, എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴും സൂക്ഷിക്കണം, എന്നെ പരിക്ക് കൂടാതെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം. അവന് അകത്ത് നടക്കാൻ പോകുന്ന ദൈവപ്രവൃത്തി തിരിച്ചറിയാതെ അവന്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവൻ ചിന്തിച്ചു. കമോൺ, ദൈവത്തിന്റെ സഭയെ, സെൻസ് ചെയ്യൂ, വാല്യൂ ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അക്നോളജ് ഇറ്റ്, ഇതെല്ലാം നിങ്ങൾ അറിയാം.
നിങ്ങളുടെ പ്രവൃത്തിക്കായിട്ട് ഇച്ഛ തന്നുകൊണ്ട് എന്നിൽ നിരന്തരമായി പ്രവർത്തിക്കുന്ന കർത്താവേ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങൾ കർത്താവ് സത്യമാണെങ്കിൽ എവിടെയോ മുകളിലേക്ക് വളരാനില്ലാത്ത ഒരു വിധാനത്തിൽ വന്ന് തട്ടി നിൽക്കുന്ന എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ലക്ഷ്യവും അർത്ഥവും ആത്മീയ ജീവിതത്തിൽ ഇനി എനിക്ക് മുന്നോട്ടില്ലാത്തവനായി നിൽക്കുമ്പോൾ, നാഥാ എന്റെ രക്ഷാപൂർത്തീകരണത്തിനായി നിന്റെ ഉത്സാഹത്തെ ഞാനൊന്ന് ബഹുമാനിപ്പാൻ കൃപ തരണമേ കർത്താവ്. എന്നോ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നതിനപ്പുറം എനിക്ക് പോകാൻ കഴിയുന്നില്ല. ആത്മാവിന്റെ ജീവനിന്റെ തുടിപ്പിലേക്ക്, ആത്മാവിന്റെ വളർച്ചയിലേക്ക്, അതിന്റെ തേജസ്സിലേക്ക് എന്റെ ഉള്ളിലൊരു ഉയർപ്പ് നടക്കുന്നില്ല ദൈവമേ. എത്ര പൊങ്ങിച്ചാടിയാലും എനിക്ക് ഇത്രേ പൊങ്ങാൻ പറ്റുന്നുള്ള ദൈവമേ. എനിക്ക് കഴുകനെ പോലെ ചിറകടിച്ച് പറക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോഴും എനിക്കൊരു കോഴിയുടെ പോലും ഉയരത്തിൽ പൊങ്ങാൻ പറ്റുന്നില്ല. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും തിരുമേനി തിരുവള്ളമുണ്ടായിട്ട് ചെയ്യുന്നു എന്ന് സത്യമാണെങ്കിൽ എന്റെ ഉള്ളിൽ ഇച്ഛ തരുന്ന ഒരു ദൈവത്തെ ഞാനൊന്ന് തിരിച്ചറിയട്ടെ. ആഗ്രഹങ്ങൾ എന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ദൈവത്തെ ഞാനൊന്ന് തിരിച്ചറിയട്ടെ. പാടാൻ, എഴുന്നേൽക്കാൻ, പ്രാർത്ഥിപ്പാൻ, നിരപ്പ് പ്രാപിക്കാൻ, ദൈവത്തിന്റെ കാര്യത്തിലേക്ക് ഉത്സാഹിക്കപ്പെടാൻ എന്റെ ഉള്ളിൽ തിരുവള്ളം തോന്നി ഇച്ഛ കൊണ്ടുവരുന്ന അവനെ ഞാനൊന്ന് തിരിച്ചറിയട്ടെ. ദൈവമേ, ആ നിലയിലുള്ള ദൈവപ്രവൃത്തിയുടെ ആന്തരികമായ തലത്തെ ഞാനൊന്ന് സ്പർശിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. മറ്റുള്ള എല്ലാവരെക്കാളും എന്നോട് ഏറ്റവും അടുത്തിരുന്ന് എന്റെ അകത്തു നിന്ന് പ്രവർത്തിക്കുന്നവനെ ഞാനൊന്ന് കാണട്ടെ. ഹല്ലേലൂയ. നാഥ, അത് എന്റെ ഒരു നിയോഗമാകട്ടെ ഇന്ന്. അതിനായിട്ട് സമർപ്പിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ.
ഈ സന്ദേശം ശ്രവിക്കുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥന. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്